ഇന്ന് രാത്രിയിലും വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിൽ വചനപഠനത്തിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു.
ഐ ഹാവ് പ്രൈസ് ഗോഡ് ഫോർ ഈച്ച് ആൻഡ് എവരി ബിലീവർ ഹു ഹാവ് കം വിത്ത് ഓൾ ഏർണസ്റ്റ്നെസ് ടുനൈറ്റ് ടു ലിസൺ ടു ദി വേർഡ് ഓഫ് ഗോഡ്.
യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്.
ആൻഡ് ഓൾസോ ദിസ് ഓപ്പർച്യൂണിറ്റി ഐ മേക്ക് നോൺ മൈ ലവിംഗ് ഗ്രീറ്റിംഗ്സ് ഇൻ ദി നെയിം ഓഫ് ദി ലോർഡ്.
നമ്മുടെ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം സ്പെഷ്യൽ ക്ലാസ്സുകളായിരുന്നു. അതിൻ്റെ എട്ടാമത്തെ ക്ലാസ്സാണ്, എന്ന് പറഞ്ഞാൽ ഒടുവിലത്തേതിൻ്റെ മുൻപിലുള്ള ക്ലാസ്സാണ്.
ദി പർപ്പസ് ഫോർ വിച്ച് യു കോൾ മീ വാസ് ഫോർ സ്പെഷ്യൽ ക്ലാസ്സസ്. ടുഡേ ഈസ് ദി എയ്ത് ക്ലാസ്, ദി ലാസ്റ്റ് ബട്ട് വൺ ക്ലാസ്.
ഇന്ന് നാലാം അധ്യായം മുഴുവനും അഞ്ചാം അധ്യായത്തിൻ്റെ പകുതിയും എടുക്കണമെന്നുള്ള താല്പര്യത്തിലാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്.
My desire is to cover completely chapter 4 and half of chapter 5.
അതിനു മുൻപ് എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള എന്നോടും അങ്ങനെ തന്നെ പുലർത്തുന്ന ബഹുമാന്യനായ തമ്പി സാർ ഈ ദിവസങ്ങളിൽ ഇവിടെയുണ്ട്, ഈ യോഗത്തിലും സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്.
And also it's a matter for joy as I realize that respected brother Thambi sir is also here along with me as a part of the meeting.
അദ്ദേഹം കുമ്പനാട് സഭയുടെ എൽഡർ ആയിരിക്കുമ്പോൾ തന്നെ കുമ്പനാട് ബൈബിൾ സ്കൂളിലെ ഒരു ഞങ്ങളുടെ കൂട്ട അധ്യാപകരാണ്.
While he was an elder of the Kumbanad Brethren Assembly, at the same time he was also a fellow teacher in the Bible school.
Adhyapakan enna nilayil adhegam enne sir ennu vilikkum.
As a teacher he addresses me as sir.
Njanum sir ennu vilikkum.
And I also respond by calling him sir.
Oru divasam njan aalochichappol ingottulla vili seriyalla ennu enikku thoni.
One day I was just thinking like this, the call of sir towards me, it didn't seem right.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ സാറെന്ന് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് സാറെന്ന് വിളിക്കും.
So I told him, don't call me sir, but I will continue to call you sir.
അങ്ങനെ അവരെ ഇരുവരെയും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം.
And I'm very happy to be able to see him over here.
നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ നാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.
With much prayer, let us enter into chapter 4.
ഇന്നത്തെ ഇംഗ്ലീഷും മലയാളവും ഗാനങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
And also the English and the Malayalam songs that we sang, it has delighted my heart.
ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്തരാത്മാവിൽ അത് ഇഷ്ടപ്പെട്ടു.
Meaning to say that right from my innermost being, I liked it.
ഈ സഹോദരന്മാർ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഇങ്ങനെയും പാടാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി.
And when the brother was singing, I realized that this can be sung in this way also.
കാരണം ഈ സ്റ്റാൻഡ് അപ്പ് ഫോർ സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്ന പാട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 79 മുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്.
This English song, especially Stand Up for Jesus, from 79 I've been hearing this song.
അതൊക്കെ എത്രയോ മിനിറ്റുകൾ എടുത്താ പാടി തീർക്കുന്നത്.
It used to take a lot of minutes to complete that song, singing that song.
എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല താളത്തിൽ ഒരേ സ്വരത്തിൽ വളരെ മനോഹരമായി.
But with one tempo, with one voice, you were singing it, and I really liked it.
വരും ദിവസങ്ങളിലും ആ സഹോദരന്മാരെ ഈ സഭയുടെ ആത്മീയ പുഷ്ടിക്ക് വേണ്ടി, ആത്മീയ സമൃദ്ധിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
And my prayer is that in the coming days God might take and use those brothers for the spiritual edification and the abundance of the church.
ഏതൊരു വ്യക്തിയും സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കാണുന്നത് പലപ്പോഴും സന്തോഷത്തിന്റെ ഒരു കണ്ണു നനയിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്.
How many times my eyes well up with tears of joy when I realize that brothers are being used for the edification of the
church. കാരണം പ്രാരംഭ ദിവസം ഓർപ്പിച്ചതുപോലെ എന്റെ ശുശ്രൂഷയിൽ കർത്താവും സഭയും കഴിഞ്ഞ് വേറൊരു വിഷയമില്ല.
As I reminded you in the very first day of the meeting, apart from the subjects of Christ and his church, I did not have any other thing as far as the ministry is concerned.
നമ്മൾ ഇവിടെ കേട്ട മുഖവരയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു.
I also thank God for the foreword that we heard before the meeting.
നാലാം അധ്യായം മുതൽ ആറ് വരെയുള്ള ആ ഭാഗത്ത് നടപ്പിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം ഓർക്കുകയുണ്ട്.
We reminded that chapter 4 to chapter 6 it is talking about our walk.
അത് അഞ്ച് വിധത്തിലുള്ള നടപ്പ് ആറുവരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് പരാമർശിക്കുന്നുണ്ട്.
And Paul is describing 5 types of walk.
ഒന്ന് ഐക്യത്തിൽ നടക്കുക, രണ്ട് പക്വതയിൽ നടക്കുക, മൂന്ന് വിശുദ്ധിയിൽ നടക്കുക. അത്രയും അഞ്ചാം അധ്യായത്തിന്റെ പകുതി വരെയുള്ള ഭാഗങ്ങളിലാണ്
പറഞ്ഞിരിക്കുന്നത്.
പിന്നീട് അഞ്ചാം അധ്യായത്തിന്റെ പകുതി മുതൽ ആറാം അധ്യായം മുഴുവൻ വരെയും യോജിപ്പിൽ നടക്കുക എന്നുള്ളത്.
And from the half of chapter 5 till chapter 6 to walk in oneness.
ആറാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗങ്ങൾ ഒടുവ് വരെ ജയോത്സവമായി നടക്കുക.
And chapter 6 verse 10 onwards till the end it talks about walking victoriously.
മനസ്സിരുത്തി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ വളരെ ഊർജ്ജസ്വലരായിട്ട് മാറും.
All of this, if you were to set our heart and study this, we'll be indeed motivated.
ഇങ്ങനെയൊക്കെ നടക്കണമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ട്.
And this thought will come into our hearts, so this is the way we ought to walk.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us.
അതിലെ രണ്ട് കാര്യങ്ങളാണ് ഓർത്തത്. ഒന്ന് ഐക്യത്തിൽ, രണ്ട് പക്വതയിൽ നടക്കുക.
There were two things that we were reminded in the earlier class, to walk in unity, to walk in maturity.
ദൈവസഭയെ പക്വതയിലേക്ക് വളർത്താനാണ് ദൈവം ദാനങ്ങളെ നൽകിയത്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷകളെ നൽകിയിരിക്കുന്നത് എന്ന് നാം ഓർക്കണം.
We also consider the fact that it is in order to lead the church unto maturity that the Lord has given us gifts and also appointed the elders.
ആത്മീയ നേതൃത്വത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഇട വന്നിട്ടുണ്ട്.
And we were able to traverse through the different spheres of the leadership in a church.
ഒരുപക്ഷേ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു വിങ്ങൽ ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട.
Perhaps I do not know if any kind of pain is occurred in the hearts of any.
ആരുടെയും മുഖത്തൊന്നും അത് വെളിപ്പെട്ടില്ല.
But it was not evident in anyone's faces.
നല്ല പഠിച്ചവരായതുകൊണ്ട് ഉണ്ടെങ്കിലും അത് വെളിപ്പെടുത്താതെ നമുക്ക് നിൽക്കാൻ
since we are all well learned and studied, even if we have feelings inside, we don't bring it out.
Appol oru aal ennodu paranju ini nammal naalam adhyayam angu vidugalle ennu yodichu.
So one brother asked me like this, we are going to bid farewell to chapter 4, isn't it?
Ini pola urikka kooda bharam മനസ്സിലോട്ട് കൊണ്ടുവരണ്ടല്ലോ എന്നോർത്തിട്ടാവാ.
Perhaps he didn't want to again revisit those portions of chapter 4.
അതെ, ഞാൻ ആ ഭാഗം വിടുകയാണ്.
Yes, I'm bidding farewell to chapter 4.
പക്ഷേ അതിനു മുൻപ് രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ട്.
But before that, two things ought to be reminded.
അവൻ ചിലരെ ഇടയന്മാരായും എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു.
And it is mentioned in plural that he gave some to be as
അതിലെ ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കാൻ വിട്ടുപോയി. അതായത് സ്ഥലം സഭയിൽ, പ്രാദേശിക സഭയിൽ മൂപ്പനല്ല, മൂപ്പന്മാരാണ്, ഇടയന്മാരാണ്, ഒന്നിലധികമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.
That leads us to this lesson that in a local church it's not an elder but more than one elders.
അതുകൊണ്ടാണ് 1 പത്രോസ് 5 അധ്യായം 1 വാക്യത്തിൽ പത്രോസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളിലുള്ള ഒരു കൂട്ടുമൂപ്പൻ എന്ന് പറഞ്ഞു.
That is why in 1 Peter and chapter 5 verse 1 Paul is introducing himself and saying I am a fellow elder.
നിങ്ങളിലുള്ള ഒരു പ്രധാന മൂപ്പൻ എന്നില്ല.
He is not chief among the elders.
നിങ്ങളിലുള്ള കൂട്ടുമൂപ്പൻ.
He says that I am also a fellow elder.
നാലോ അഞ്ചോ സഹോദരന്മാര് ആ എൽഡർഷിപ്പിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂട്ടുമൂപ്പന്മാർ.
Four or five brothers are there in that leadership, they are all fellow elders.
എന്നാൽ ഒരു കാര്യം ഞാൻ മറക്കുന്നില്ല.
But there is one thing that I am not forgetting.
അവരെല്ലാവരും കൂട്ടുമൂപ്പന്മാരായിരിക്കുമ്പോൾ തന്നെ,
when everyone is fellow elders,
എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യം, ഇതിൽ ഒരാളെങ്കിലും ഒരു പ്രത്യേക നിലയിലുള്ള ഒരു ലീഡിംഗ് ഉള്ളവരുണ്ടായിരിക്കും.
In all the places what is being witnessed is among them one seem to have a special leading.
അതുകൊണ്ട് അവർ എല്ലാവരേക്കാൾ മീതെ എന്നല്ല.
It does not mean that he is above all.
അത് ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
That is something I just want to remind you.
പിന്നെ ഈ കൂട്ടുമൂപ്പന്മാർ ഈ എൽഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
And it's also good that the elders gather together every week.
കോട്ടയത്ത് ഞങ്ങളുടെ ചർച്ചിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയുമാണ് രാവിലെ കൂടി വരുന്നത്. രാവിലെ 10 മണിയാകുമ്പോൾ അങ്ങനെ എൽഡേഴ്സ് കൂടി വരും.
Back in Kottayam every Wednesday we gather at 10 AM.
എൽഡേഴ്സ് കൂടി വന്ന് ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ അവരെ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനമെടുക്കുകയും ഞായറാഴ്ച ആരെങ്കിലും അതിൽ ഒരാൾ സഭയെ അറിയിക്കുകയും ചെയ്യും.
And the elders as they come together they are always discussing about matters to edify the church and on a Sunday it is revealed to the
ചില സഭയ്ക്ക് ഒരു വലിയ ഗതികേടുള്ളത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂടി ഇരുത്തിക്കൊണ്ടാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്.
A sorrowful thing in many of the assemblies is that such things are discussed in the presence of the entire congregation including children and the sisters.
അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ആത്മീയരായ സഹോദരന്മാരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നല്ല ശബ്ദത്തിൽ കാര്യങ്ങൾ പറയും.
If that were to happen those very spiritual people they would stand up and raise a commotion.
അത് കേൾക്കുമ്പോൾ പിള്ളേർ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാൻ തീരുമാനിക്കുന്നില്ല എന്ന്.
Maybe because of that the children would come to a decision if this is how it is going to be, then I don't want to be saved.
അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാകരുത്. എൽഡേഴ്സ് തന്നെ ഒന്നിച്ചു കൂടി വരണം.
To avoid such confusions, the elders alone, they should be able to come together.
മാസത്തിൽ ഒരിക്കൽ ഡീക്കൻസിനെ കൂടെ കൂട്ടും.
Once in a month, we also include the deacons.
അത് പ്രത്യേകിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ എത്രയൊക്കെ നമുക്ക് ഇത് അലോക്കേഷൻ കാണും അത് എത്രയൊക്കെ കൊടുക്കണം എന്ന് ഇവരുടെ സാന്നിധ്യത്തിൽ കൂടെ ഇരുന്ന് ആ കാര്യങ്ങൾ തീരുമാനിക്കും.
That is, in their presence, we decide as to how we ought to disperse the funds that we have to the different people.
പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു നിങ്ങൾക്കും കാണും ഒരു ജനറൽ ബോഡി എന്നൊന്നും പറയാൻ പാടില്ല, സഭയ്ക്ക് അങ്ങനൊന്നൊന്നുമില്ല. പൊതുവായിട്ട് സഹോദരന്മാർ ഒന്നിച്ചുകൂടി വർഷത്തിൽ രണ്ടു പ്രാവശ്യം പൊതുവായ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനും ആലോചിക്കാനും ഒക്കെ കൂടാറുണ്ട്.
And then as a whole congregation, generally the brothers, we gather twice in a year to decide about the matters related to the church.
എല്ലാ സിന്റെ മീറ്റിംഗ് മസ്റ്റാണ്. അവർ ഒന്നിച്ചിരുന്ന് ഒത്തിരിയും കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും അത്യാവശ്യമുള്ള സംഗതികൾ ആലോചിച്ച് തീരുമാനിച്ച് കടന്നു പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
But the elders meeting is an essential. They need to come together and they should counsel over various matters, pray and then separate.
എൽഡേഴ്സിനോടുള്ള ബന്ധത്തിൽ ദൈവസഭയ്ക്ക് എന്താണ് ബന്ധമുള്ളത്?
What is the relation that the Church of God has with the elders?
അതൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആരാധനയും കഴിഞ്ഞ് വീട്ടിലെത്തി ശാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള എൽഡേഴ്സിനെ മുഴുവൻ വിമർശിക്കുക, ആ ഒരു ജോലിയാണ് പല സഭയിലെ വിശ്വാസികൾക്കും ഉള്ളത്.
Many of the believers, what they come to do is that after church and after dinner, across dinner, they keep criticizing the elders.
കണ്ടമാനം എൽഡേഴ്സിനെ വിമർശിക്കുന്ന കുടുംബങ്ങളുണ്ട്.
And there are some families who are overly criticizing the elders.
അങ്ങനെ എൽഡേഴ്സിനെ നിരന്തരമായി വിമർശിക്കുന്ന കുടുംബങ്ങളിലെ പിള്ളേരെല്ലാം നല്ല ആത്മീയരാണ്.
And the children of such families who are constantly criticizing elders, they are all going to be spiritual.
ഞാൻ പറയുന്ന വ്യാഖ്യാനം ഒക്കെ നിങ്ങൾ തന്നെ എടുത്തോണം.
I hope that you are getting the right side of what I'm trying to say.
ശരിയായ വിധത്തിലുള്ള വിമർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗതികേടിന് എൽഡേഴ്സിൽ ഒരാൾ അവിടെ എത്തുന്നത്.
While this criticizing is going on, perhaps at that time an elder would also visit the church.
Calling bell calling bell അടിക്കും.
The calling bell would ring.
പെട്ടെന്ന് നിർത്തു ഉണ്ടരുന്നെന്ന് പറഞ്ഞു വെപ്രാളപ്പെട്ട് വന്ന്
കാണും. And then everybody would be quietened and then the door would be opened.
കഥ ഓർക്കുമ്പോൾ ഏതൊരു മൂപ്പനെയാണോ വിമർശിച്ചത് അങ്ങേര് മുമ്പിൽ നിൽക്കും.
And when the door is opened, the very elder who was being criticized moments before, he is the one who is standing in
front.
Our Malayalis, they know how to steal and how to stand by it.
Odan adutha dialogue idana brother 100 ayus agatta.
And then this is what they say, their next dialogue, brother, you're going to have live for 100 years.
Ippam brother-inte karyam paranju naak vaayilottittadeyo.
Because we just were talking about you and have just shut our mouths just now.
Adukonde ivada vannirikkunna moonu sabagalile sahodanmarundallo ningalude joli എൽഡേഴ്സിനെ വിമർശിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ അത് ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾക്കത് നന്നല്ല.
Therefore, just to remind you, all the three brethren of the three churches, God has not entrusted you with the responsibility to criticize the elders.
ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ഒന്ന് തിമോത്തിയോസ് 5:17, എൽഡേഴ്സിനോടുള്ള സഭയുടെ ഒന്നാമത്തെ കടപ്പാട് ഇരട്ടി മാനം കൊടുക്കണമെന്ന്.
1 Timothy 5:17, as far as the elders are concerned, they are entitled for a double honor.
മാനം തന്നെ കൊടുക്കാത്തടത്ത് ഇരട്ടി മാനം കൊടുക്കണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും?
Where honor itself is not ascribed, how
എന്താ ഈ ഇരട്ടി മാനം എന്ന് പറഞ്ഞാൽ?
What does it mean that they are worthy of double honor?
അങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ കസേരയിൽ ഇരിക്കുകയാണ് രണ്ടു പ്രാവശ്യം എഴുന്നേൽക്കണമെന്ന്.
When they are just walking in our midst, does it mean 2 times we have to rise up from our chairs?
അവിടെ ഇരട്ടി മാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓർക്കണം, ഇന്നത്തെ പോലെ ജോലിയോട് കൂടിയല്ല എൽഡർഷിപ്പിൽ സഹോദരന്മാർ പ്രവർത്തിച്ചിരുന്നത്.
When it's mentioned that double honor, at that time we should be reminded of the fact that they did not have any kind of a secular job as we do now.
സുവിശേഷകന്മാരെ പൂർണ്ണമായും ആ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എൽഡേഴ്സ് ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു ആ കാലം.
It was a time and age when just like the evangelists were fully appointed for the full time ministry, the elders were also likewise appointed for a full time ministry.
അവർക്ക് സാമ്പത്തികമായ ആവശ്യം നേരിടും.
So they would have financial needs.
ആ മൂപ്പന്റെ ശുശ്രൂഷയ്ക്ക് നാം കൊടുക്കുന്ന ബഹുമാനം കൂടാതെ വീണ്ടും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ നന്മ ചെയ്യുകയും കൂട എന്നാണ് അർത്ഥമാക്കുന്നത്.
Just means that apart from the reverence that we show to our elders, again on the financial side also we need
ആടിനെ മേയിക്കുന്നവൻ ആടിന്റെ പാലുകൊണ്ട് ഉപജീവനം കഴിക്കുന്നു എന്ന് പറയുന്നത് ചില സുവിശേഷകന്മാർ വിചാരിക്കുന്നത് അത് അവർക്ക് അവരെ കുറിച്ച് പറയുന്നതാണ്.
Just where it's mentioned that those who are herding the sheep, they can have their living off the milk of the sheep. Some evangelists say think that it's concerning them.
ആ പ്രയോഗം സുവിശേഷകന്മാരെ കുറിച്ച് പറയുന്നതല്ല, എൽഡേഴ്സിനെ കുറിച്ച് പറയുന്നു.
That is not regarding evangelists, but it's regarding the elders.
എന്നാൽ ഇന്ന് എൽഡേഴ്സിനെ ഒന്നും കൊടുക്കണ്ട, കാരണം അവർ ഇങ്ങോട്ട് തരാനുള്ള പ്രാപ്തി ഉള്ളവർ.
But these days we do not have anything financially to the elders.
പിന്നെ അല്ലാതെ വല്ലതൊക്കെ ഉണ്ടേ കൊടുക്ക.
Anything apart from that maybe we can give it to them.
അല്ലാതെ വല്ലതൊക്കെ കൊടുക്കാ എന്ന് പറഞ്ഞാൽ തല്ലു കൊടുക്കാമെന്നല്ല.
Not that we can beat them.
അല്ലാതെ അവരെ ഏതൊക്കെ വിധത്തിൽ സഹായിക്കാമോ അങ്ങനെ സഹായിക്കാം.
If there are any other means to help them, we can lend that help to them.
രണ്ടാമത് സഭയ്ക്കുള്ള കടപ്പാട് എന്ന് പറയുന്നത് അകാരണമായി അവരുടെ നേരെ അന്യായം എടുക്കരുത്.
The second responsibility of the church, so the brethren, is that without any reason we should not find false accusation.
എന്തെങ്കിലും ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അത് അയാള് ശരിയല്ല, അയാൾ അങ്ങനാണ്, അയാൾ ഇങ്ങനെയാണ്, ഇങ്ങനൊന്നും പറയാൻ പാടില്ല.
Just on the basis of some rumor that we have just happened to hear, we should not accuse them.
ഇനി മൂന്നാമത് അവർക്ക് കീഴടങ്ങണം.
Thirdly, we have to submit to them.
1 പത്രോസ് 5:5 എഴുതിയിട്ടുണ്ട്.
It is there in 1 Peter chapter 5
മൂപ്പന്മാർക്ക് കീഴടങ്ങണമെന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്.
It is very clearly mentioned there that you have to be submissive to the elders.
അത് വിശ്വാസികൾ സഹോദരി സഹോദരന്മാരൊക്കെ ഓർത്തുകൊള്ളണം.
And the believing brothers and sisters need to remember this.
വേണ്ടി പ്രാർത്ഥിക്കുന്ന, വചനത്തിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴടങ്ങി പോകും.
Those who are laboring for you in the word and praying for you, you have to be submissive to them.
അതുപോലെ തന്നെ അവരെ അനുസരിക്കണമെന്നും പറയുന്നു.
It is also mentioned that you have to be obedient to them.
അത് എബ്രായർ 13:17
That is in Hebrews chapter 13:17.
അതേ 13:17 മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.
In the same 13:17 Hebrews, another matter is mentioned.
അവരാ ശുശ്രൂഷ സന്തോഷത്തോടെ
അങ്ങനെയായാൽ
നിങ്ങൾക്ക്
നന്നല്ല.
അപ്പൊ നന്നല്ലാത്ത ഒരു കാര്യത്തിലും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും യുവാക്കളും
ഇടപെടരുത്.
അവരെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷ വളരെ സന്തോഷത്തോടെ നിർവഹിക്കാൻ നമ്മൾ ആവശ്യമായ പ്രോത്സാഹനം അവർക്ക് കൊടുക്കണം.
We should give all the encouragement to them so that they will be able to fulfill the ministry entrusted to them with all joy.
അത് ആദ്യം കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണെന്നും കൂടെ ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞ ഭാഗം വിടുക.
And I just want to emphasize that that kind of a consideration should first arise in their house itself.
അങ്ങേരുടെ ഭാര്യയും പിള്ളേരും അങ്ങേരുടെ ശുശ്രൂഷയ്ക്ക് യോഗ്യമായ വിധത്തിൽ വീട്ടിൽ വർത്തിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അപമാനിക്കപ്പെടുകയും ഒരുപക്ഷെ ആ ശുശ്രൂഷയിൽ നിൽക്കാൻ കഴിയാത്തവനായി തീരുകയും ചെയ്യും.
If the wife and the children in the house, they do not conduct himself in a manner that is worthy of the ministry entrusted to him, perhaps that could affect his ministry.
ഒക്ടോബർ 8-ാം തീയതിയാണ് ഇവിടെ എത്തിയത്.
It was on October 8 that I came here.
വീട്ടിൽ നിന്ന് തലേദിവസം രാത്രി പ്രാർത്ഥിച്ച് ഇറങ്ങി.
And the evening before there was a prayer from the home before I bid farewell.
ദോഹയിൽ പോവുകയാണ്, സഹായിക്കണം.
My husband is going to Doha, help me.
വണ്ടിയിലോട്ട് കയറാൻ നേരത്ത് എന്റെ ഭാര്യ മകളോട് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല.
But just imagine as I'm just stepping into the vehicle, my wife is telling to the daughter like this. Just imagine.
Edi mole dohakare nannakkan
poga. My dear daughter, now your father is going to make the Doha people good.
ഇവിടൊന്ന് നന്നായി പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു.
It would have been so much better if things were made good here.
ഇങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒന്നും പറഞ്ഞ് ഭർത്താവിന്റെ അല്ലെ ആ ശുശ്രൂഷകന്റെ മനസ്സിനെ സഹോദരിമാരോട് പ്രത്യേകിച്ച് നോക്കി പറയുക, ഞാൻ ഈ നോക്കി പറയുന്നയാളാണ്. വലിയ ആത്മീയർ നമ്മുടെ ഇടയിലുണ്ട്, അവർ കണ്ണടച്ചാ പറയുന്നത്. ഞാൻ അത്രയും ആത്മീയനല്ലാത്തത് കൊണ്ടാണ് ഈ കണ്ണു തുറന്നു പറയുന്നത്. അപ്പൊ ആ സഹോദരിമാരോട് കണ്ണു തുറന്ന് എല്ലാവരോടും പറയുക, നിങ്ങളുടെ സഹോദരന്മാർ സന്തോഷത്തോടെ ദൈവസഭയുടെ മധ്യയെ തല ഉയർത്തി ആ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഏഷണിയും നുണയും കൊതിയും പറഞ്ഞ് രംഗം വഷളാക്കരുതെന്ന് പറയുന്നു. മക്കള് ചൊവ്വുനീരുമായിട്ട് ജീവിക്കുകയും വേണം.
Therefore, my request to the wives and the sisters of the house is that you should in no way deal with your husband so that his ministry would be dishonored. And also to the children, you should conduct yourself in a manner that's worthy of his
calling.
And therefore, I am moving on to the next portion.
നാലാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തേതും മൂന്നാമത്തേതുമായ പോർഷൻ വിശുദ്ധി എന്നുള്ളതാണ്.
ദി ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ പോർഷൻ ഓഫ് ചാപ്റ്റർ 4,
അതിന്റെ 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് അത് നാം കാണുന്നത്.
വേഴ്സ് 17 ടു 32 വി ഫൈൻഡ് ദാറ്റ് ഈസ് ഹോളിനെസ്.
അപ്പോൾ ഒന്ന് നാലാം അധ്യായത്തെ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ഭാഗം ഐക്യത്തിൽ നടക്കുക.
ദി ഫസ്റ്റ് പോർഷൻ ഓഫ് ചാപ്റ്റർ 4 ടു വാക്ക് ഇൻ യൂണിറ്റി.
രണ്ടാമത്തേത് പക്വതയിൽ നടക്കുക.
ആൻഡ് ദി സെക്കൻഡ് ടു വാക്ക് ഇൻ മെച്യൂരിറ്റി.
മൂന്നാമത്തേത് വിശുദ്ധിയിൽ.
ആൻഡ് ദി തേർഡ് ഈസ് ടു വാക്ക് ഇൻ ഹോളിനെസ്.
ഇവിടെ 5 17 വരെയുള്ള ഭാഗങ്ങൾ വരെയും ഈ വിശുദ്ധിയെ കുറിച്ചാണ്
പറയുന്നത്.
എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ നാലാം അധ്യായത്തിന്റെ ഭാഗം 17 മുതൽ 32 വരെയാണ്. അവിടെ വിശുദ്ധിയുടെ വിവിധ തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
And there the different dimensions of holiness are being elaborated.
അതൊന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിശദീകരണം കൂടാതെ പറഞ്ഞ് ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു.
I just want to list it out point by point without much elaboration.
എനിക്ക് ഇവിടെ ഒരു വലിയ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞാൽ അതേ പിടിച്ച് പൂരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നയാൾ.
The benefit that I enjoy here is that if I just mention a point, there are so many here who can catch on to the point and then expound about it.
അത് തന്നെയല്ല, അങ്ങനെ പലതും പൂരിപ്പിക്കാൻ കഴിവുള്ളവർ.
Not only that, in many ways they are able to fill in the blanks.
അപ്പോൾ ഇവിടെ വിശുദ്ധിയെ സംബന്ധിച്ച് വിശ്വാസിയുടെ അല്ലെങ്കിൽ സഭയുടെ, അതാണല്ലോ നമ്മുടെ വിഷയം, സഭ പുതിയ സൃഷ്ടി എന്നുള്ളതാണല്ലോ നാലാം അധ്യായത്തിലെ വിഷയം.
In fact, the subject of chapter 4 is church as a new creation.
അങ്ങനെ ഈ നാലാം അധ്യായത്തിൽ സഭയുടെ വിശുദ്ധിയുടെ തലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നാം ചിന്തിക്കാം.
And we are going to consider which are the dimensions where the holiness of the church is going to be manifested.
ഒന്ന്, ചിന്താമണ്ഡലത്തിലെ വിശുദ്ധി.
One, it is in the mind.
4 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്.
That we find in chapter 4, 17 to 19.
നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെ വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് അവിടെ പൗലോസ് വിവരിക്കുന്നു.
There Paul is very clearly stating how our mind should be holy.
പലപ്പോഴും അവിടെയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്.
Many times that is where the problem is rooted.
ഇല്ലേ, അല്ലേ, ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ ഇല്ലേ, എനിക്ക് നേരെ എന്തെല്ലാം
ചിന്തിക്കുന്നുണ്ടോ.
നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരെ കൈ കഴുകാതെ ആഹാരം കഴിച്ചു.
The disciples of the Lord, they ate without washing their hands.
അപ്പോൾ പരീശന്മാർ അതിനെ കുറ്റപ്പെടുത്തി.
So the Pharisees were complaining about that.
അപ്പോൾ കർത്താവ് പറഞ്ഞു,
and the Lord was saying like this,
മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നത് അവനെ അശുദ്ധമാക്കുന്നില്ല.
Whatever is going into a man, that does not make him unclean.
ഈ വാക്യമാണ് ചില വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവരെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
It is this very verse that is prompting some believers who claim to be believers
to drink wine. അകത്തേക്ക് പോകുന്നതൊന്നും അശുദ്ധമാക്കുന്നു.
Anything that goes inside doesn't make him unclean.
അതുകൊണ്ട് ആഴ്ചയിലെ രണ്ടോ മൂന്നോ ദിവസം ഇച്ചിരി അതും കുടിക്കും, ഞായറാഴ്ച വന്ന് ഇതും കുടിക്കും.
സോ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് വി ഡ്രിങ്ക് ദാറ്റ് ആൻഡ് ഓൺ സൺഡേ വി ഡ്രിങ്ക് ദിസ് ബോത്ത് ഓഫ് വൈൻ.
ഇനി അതിലേക്ക് കടന്ന് ഒരു ബോധക്ഷയം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസെൻഡ് ഇൻടു ദാറ്റ് ആൻഡ് കോസ് എനി കൈൻഡ് ഓഫ് ഫെയിന്റിംഗ്.
കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്.
സോ ദി ലോർഡ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാട്ട് എന്റേഴ്സ് എ മാൻ ദാറ്റ് മേക്സ്
മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്.
But it is what is proceeding from a man that makes him unclean.
അതായത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ്.
That is the very thoughts that come from the heart.
ഇവിടെ വന്നിരിക്കുന്ന യുവതി യുവാക്കളോടും സഹോദരങ്ങളോടും ഓർപ്പിക്കട്ടെ.
To the youngsters and the brothers and sisters, let me remind you like this.
യിരെമ്യാവിന്റെ പ്രവചനം 17 അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം ഏറ്റവും കപടമുള്ളതും വിഷമമുള്ളതും മാത്രമേ.
In Jeremiah chapter 17, Jeremiah says that the man's heart is full of evil.
അപ്പോൾ നമ്മുടെ ചിന്താ മണ്ഡലം മിക്കവാറുമൊക്കെ മലീമസമാകാനുള്ള സാധ്യതയുണ്ട്.
So there is every possibility that our mind it can become unclean.
ഇവിടെ രക്ഷിക്കപ്പെടാത്തവന്റെ ചിന്തയെ സംബന്ധിച്ച് 4:17-18 വാക്യങ്ങളിൽ പറയുന്നു.
As far as an unsaved person is concerned, his thoughts are mentioned in verse 17 and 18.
വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
There are three terms that I use there.
One, വ്യർത്ഥബുദ്ധി.
One is the futility of the
mind. അന്ധബുദ്ധി.
Another is their darkened understanding.
മൂന്നാമത് അജ്ഞാനം എന്നുമാണ്.
And another thing is their ignorance.
ഇങ്ങനെയുള്ളവരുടെ അഥവാ രക്ഷിക്കപ്പെടാത്ത ഇങ്ങനെയുള്ളവരുടെ ചിന്തയെ സംബന്ധിച്ച് സംബന്ധിച്ച് റോമാലേഖനം ഒന്നിന്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്.
Regarding them in Romans chapter 1 verses 22 to 25, we also find a narration.
അവരെ കുറിച്ച് അവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്.
There are three terms that I mentioned there.
നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു.
They have become futile in their thoughts.
വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി.
And their hearts have become darkened.
അവർ മൂഢരായി പോയി.
And they have become
ഇതെല്ലാം അവരുടെ ചിന്താമണ്ഡലത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
These are all related with the thoughts of their mind.
ഇത് മുഴുവൻ ദൈവിക വെളിപ്പാടുമായും ബന്ധപ്പെട്ടിരിക്കുന്നു.
This is all related also in another way with the revelation.
അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുള്ള വികലമായ ചിന്തകളാണ് ജാതികൾക്കുള്ളത്.
And now the Gentiles, they are possessed of these kind of a broken thoughts that is far away from God.
എന്നാൽ അതുകൊണ്ടാണ് 4ന്റെ 17ഉം 18ലും അദ്ദേഹം ഓർപ്പിക്ക 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജാതികളെ പോലെ വ്യർത്ഥബുദ്ധികളായി അജ്ഞാനികളായി നിങ്ങൾ നടക്കരുത്.
That is why Paul is reminding from verses 17 to 19, like the Gentiles, you ought not to be futile in your mind with darkened understanding and also with ignorance.
പുതിയ സൃഷ്ടിയായ സഭയുടെ ചിന്ത ജാതികളുടെ ചിന്തയേക്കാൾ നിലവാരമുള്ളതായിരിക്കും.
The thoughts of the church, which is the new creation, should always be higher in standard than the thoughts of the Gentiles.
ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾ വായിച്ചു തരണം. 2 Corinthians 10:5.
2 Corinthians 10:5, please.
പുതിയ സൃഷ്ടിയായ സഭാംഗങ്ങളുടെ ചിന്ത ജാതികളുടെ ചിന്തയേക്കാൾ ഉയർന്നിരിക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്ന ഒരു പ്രത്യേക വാക്യമാണ്.
Paul reminds that the church's thoughts should be exalted than the thoughts of the Gentiles.
2 Corinthians 10 5 vaichana
2 Corinthians chapter 10 and verse 5
ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്യുകയാണ്? ചിന്തകൾക്ക് ദൈവേഷ്ടമല്ലാത്ത ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ചിന്തകൾക്ക് ചിറകുമുളയ്ക്കാൻ നമ്മൾ അനുവദിച്ചു.
Meaning to say that we should not allow wings to grow to thoughts that are not pleasing to God and that are far away from God.
സാധാരണ ചിന്തകളൊക്കെ വരുന്നതും ദുഷ്ടചിന്തകൾ വരുന്നതും അത് കാട് കയറുന്നതുമായ ഒരു സമയം എപ്പോഴാണ് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം.
Usually we know when the thoughts and perhaps the evil thoughts the moment they come into our minds.
Eppada onnu ariyathavare pole onnu irikkarade.
When is the time that these things crop into
sadharana chindakal kaadu keri poguna samayam eppada
usually when do our thoughts go into flights of fancy.
Elon aanu oru karyam kodund raathriyila.
When you're alone and mostly in the night.
Adinu thiruvathilundu vaakyam.
There is a verse to prove.
Raathriyil ningalude kidakkamel dhyanichu maunamayirupe.
You meditate in the night and remain silent in your bed.
Endu raathri chindichondu kadakkuno adha swapanam kaanunu.
What you are thinking in the night before you sleep, that's what you dream.
Chelaru parayum kazhinja raathri njan oru swapanam kandu adu innadayirunnu.
Some people say I dreamt like this last night.
Idu kekkumbol mattu oralu parayum njanum kandu adu porthu parayan kollu.
Another person say I also dreamt something but I cannot.
Kariyan chindaya aa reethiyil ullathayirunnu.
Because the thoughts in the mind were directed.
Adukondu sangirthanathil mattoru vakyam undu dushtane hrudayathil paapodesham undennaanu.
And there are evil thoughts in the wicked in their heart.
Appo njan paranjathinte saaram angane chiragu mulachu poganulla sadhyathayundu.
And what I'm trying to say is that there is every possibility of
oru pakshe mattullavarkku ediriyulla chindakalayirikkam.
Perhaps their thoughts against a brother.
Mattullavarodulla pagayil ninnulla chindayayirikkam.
Hatred ill thoughts towards others.
Illengil moshamaya chindakalayirikkam.
Or evil thoughts about others.
Adellam devathinu virodhamayi ponguna chindakal.
All of those thoughts that arise against God.
പുതിയ സൃഷ്ടികളായ സഭാംഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അത് പിടിച്ചടക്കുന്നു എന്നാണ്.
New church believers, new creation, what would they do? They would bring them all captive in their obedience to Christ.
അത് ചിറകു മുളയ്ക്കാൻ അനുവദിക്കുകയില്ല.
Not allowing those thoughts to grow wings.
അപ്പോൾ അവിടെ ആ വിശുദ്ധി പാലിക്കണം.
So that is where we have to observe
holiness. രണ്ടാമത് വിശുദ്ധി പാലിക്കേണ്ട തലം.
Second, the sphere where we have to observe holiness.
മനോഭാവത്തിലെ വിശുദ്ധി.
That is the holiness in our attitude.
നമുക്ക് നാലാം അധ്യായം 25-26 വാക്യങ്ങളും ഞാനതെല്ലാം എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതിയോ.
ഐ വുഡ് നോട്ട് ആസ്ക് യു ടു റീഡ് ഓൾ ഓഫ് ദം.
അവിടെ മനോഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്.
There is the holiness to be observed in our attitude.
ദൈവം അത് വായിച്ചിട്ട് നമ്മൾ അത് മനസ്സിലാക്കി പോകും.
We will just read that and try to understand.
മൂന്നാമത് വിശുദ്ധി വേണ്ട സ്ഥലം,
the third area where we need to have holiness,
സംസാര തലത്തിലെ വിശുദ്ധിയ.
It is in our speech.
നാലാം അധ്യായം 25 വാക്യത്തിലുണ്ട്.
Chapter 4 verse 25 we find
അവിടെ പോഷ്ക് ഉപയോഗിക്കണമെന്നും താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്.
There is mentioned that let each one of you speak truth with his neighbor.
അത് സംസാരത്തിലെ വിശുദ്ധിയാ.
That is the holiness in our speech.
ചിലരൊരു ഗുണമുണ്ട്.
Some people have this
നാവെടുത്ത നേര് പറയുക.
If they open their mouth they will not say the truth.
ആ നേര് പറയാത്തപ്പോൾ തന്നെ 100 സത്യവും ഇടും.
Even while they are not telling the truth, they still
nammal idukayalengilum naattukaru parayna ende rendu pillarana satyam, rendum pemullara ennalum parayna ende pillarana satyam.
They keep swearing for the sake of truth on their children.
ദൈവ ജനത്തിന് പുതിയ സൃഷ്ടികൾക്ക് പറ്റുന്ന കാര്യമല്ല.
Now this is unacceptable for the children of God, a new creation.
പറയരുത് തമ്മിൽ സത്യം സംസാരിക്കണം, മനസ്സിലാകുന്നല്ലോ, വിവരിക്കണ്ടല്ലോ.
Putting away lying and speaking truth with his neighbor.
അതുപോലെ തന്നെ വെളിപ്പാട് 14:4-5 വാക്യങ്ങളും നിങ്ങൾ വായിക്കണം. ഇപ്പം വായിക്കണ്ട.
In Revelation chapter 14 verses 4 and 5
അവിടെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു ലക്ഷണം പറയുന്നത് അവരുടെ വായിൽ, ഇതൊക്കെ വായിക്കണം കേട്ടോ, അവരുടെ വായിൽ ഭോഷ്ക് ഇല്ലെന്നാണ്.
One of the signs of the redeemed people of God, in their mouth was found no deceit.
നമ്മൾ നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റ് നല്ല പടുപടോന്നാ പറയുന്നത് ഇല്ലയോ.
Very quickly list out the people who are going to the hell.
ആകയാല് ദുർനടപ്പുകാർ, ശുദ്ധരക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും അടുത്തത് ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന, അങ്ങനെയെങ്കിൽ നമ്മൾ പലരും പോക്കാ.
The evil people, the immoral people, the sorcerers and all such wicked people, they are going to heaven. But what is next
mentioned?
That is a lying tongue is not acceptable for a redeemed child of God. It is very clear in the book of Revelation.
അതുപോലെ എഫേസ്യർ 4:29 വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതേ പറയാവൂ.
And Ephesians chapter 4 verse 29, the hearers ought to receive grace.
ചിലരോട് പറയാൻ പോയാൽ ഉള്ള കൃപയും കൂട
പോകും. To some, if you were to speak, even the grace that was there would depart.
നമ്മള് മറ്റുള്ളവരുടെ കൃപയെ കെടുത്തി കളയുന്ന വിധത്തിൽ അവരോട് സംസാരിക്കരുത്.
We are not allowed to speak to others in a way that would quench the grace that is in them.
അതാണ് വീട്ടിലും വരുന്ന കാര്യം. അതൊക്കെ നമുക്ക് കുടുംബയോഗമുണ്ട്.
This is the same thing that we have in our families also.
സമയത്തിന് മുമ്പ് ദണ്ണിപ്പിക്കണ്ടല്ലോ.
And do not torment us before the time.
അത് പറഞ്ഞേച്ച് പിറ്റേ ദിവസം ഞാൻ അങ്ങ് പോവുക, പിന്നെ രക്ഷയില്ല.
I say this and then I depart, then there is no more help.
അപ്പോൾ ഈ സംസാര തലത്തിൽ വിശുദ്ധി വേണം.
So there should be a holiness in the speech.
നാലാമത് പ്രവർത്തന തലത്തിലെ വിശുദ്ധി.
Fourth, in the sphere of our work there should be holiness.
4:22-24 വാക്യം.
Chapter 4:22-24 and verse 28.
നിങ്ങൾ ഇതൊക്കെ വായിക്കണേ, ഇതെല്ലാം എടുത്തു വെച്ച് വായിക്കണം.
You need to take up these verses and read it.
അവിടെ പ്രവർത്തന തലത്തിലെ വിശുദ്ധിയെ കുറിച്ച് പറയുന്നു.
They are all denoting the holiness we ought to maintain in our actions.
അഞ്ചാമത് വെളിപ്പെടുത്തേണ്ടത് ആത്മതലത്തിലെ വിശുദ്ധി.
And fifthly, we have to manifest holiness in the spiritual realm.
ആത്മാവിലുള്ള വിശുദ്ധി.
It is the holiness of the spirit.
നാം 2 കൊരിന്ത്യർ 7:1 പറയുന്നുണ്ട്, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി.
In 2 Corinthians chapter 7 and verse 1 it is mentioned that cleanse ourselves filthiness of the flesh and the spirit.
അതിനെന്തു വേണമെന്നുള്ളത് എഫേസ്യർ 4:30 പറയുന്നുണ്ട്.
And what you ought to do for that it is mentioned in verse 30 of
പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
We should not grieve the Holy Spirit.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
What does that mean to say?
പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ആത്മസംബന്ധമായുള്ള വിശുദ്ധിയിൽ ജീവിക്കാം.
When we walk in obedience to the Holy Spirit, then our obedience to the spirit is accomplished.
അപ്പോൾ ഈ തലങ്ങളിലൊക്കെയാണ് ദൈവസഭയുടെ വിശുദ്ധി വെളിപ്പെടേണ്ടത്.
So these are all the spheres or realms where the holiness of the church ought to be manifest.
ഒന്ന്, ചിന്താ മണ്ഡലത്തിലെ വിശുദ്ധി.
In our thought life.
2, മനോഭാവത്തിലെ വിശുദ്ധി.
Secondly, the attitude holiness.
3, സംസാര തലത്തിലെ വിശുദ്ധി.
Holiness in speech.
4, പ്രവൃത്തി തലത്തിലെ വിശുദ്ധി.
The holiness in our action.
5, ആത്മതലത്തിലെ വിശുദ്ധി.
And fifthly, the holiness ഇസ് ഇൻ ദ സ്പിരിച്വൽ
സഹോദരങ്ങളെ, സഭയുടെ വിശുദ്ധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
ഡിയർ ബ്രദർസ് ആൻഡ് സിസ്റ്റേഴ്സ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഹോളിനെസ് ഓഫ് ദ
നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവേ നിന്റെ ആലയത്തിന് വിശുദ്ധി എന്നേക്കും ഉചിതം തന്നെ എന്നാ വായിക്കുന്നത്.
വി റീഡ് ഇൻ ദ സാംസ് ലൈക് ദിസ് ദാറ്റ് ഹോളിനെസ് ഈസ് ഫിറ്റിംഗ് ഫോർ യുവർ ടെമ്പിൾ.
അതുകൊണ്ട് ഇവിടെയുള്ള മൂന്ന് സഭകളെ കുറിച്ചും അത് ദൈവത്തിന്റെ ആലയമാണ്.
സോ ആസ് ഫർ ദ ത്രീ ചർച്ചസ് ഹിയർ, യുവർ ഓൾ ടെമ്പിൾ ഓഫ് ഗോഡ്.
ഈ ആലയത്തിന് വിശുദ്ധി എന്നേക്കും ഉചിതം.
And holiness is fitting.
ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിട.
Let me just reiterate it once
more. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു.
A small leaven would leaven the whole lump.
ചത്തയിച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നാറുമാറാകും.
Dead fly would cause stench in the ointment.
അതുകൊണ്ട് നമ്മളൊക്കെ നിമിത്തമായി സഭയുടെ സുഗന്ധം നഷ്ടപ്പെടുത്താൻ ഇടവരാത്ത വിധത്തിൽ ഈ തലങ്ങളിലെല്ലാം വിശുദ്ധി പാലിക്കാൻ ദൈവാത്മാവിന് വിധേയപ്പെട്ടു പോകാൻ ദൈവം
ഇടവരുത്.
അഞ്ചാം അധ്യായത്തിലേക്ക് നാം വരിക.
Coming into chapter 5.
അഞ്ചാം അധ്യായത്തിലെ വിഷയം.
And the subject of chapter 5.
ഓർമ്മയിൽ നിന്ന് പറയാമോ നിങ്ങൾക്ക്?
Can you quote it out of memory?
സഭ. ആരോ പറഞ്ഞു, ഇംഗ്ലീഷിലാ പറഞ്ഞത്, സഭ ഒരു മണവാട്ടി. അതാണ് അഞ്ചാം അധ്യായത്തിലെ വിഷയം.
Subject of chapter 5.
സഭ ഒരു മണവാട്ടി എന്നതിനെ എടുക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് 32-ാം വാക്യം.
It is verse 32 that we can quote as a reference for that.
ഭാര്യ ഭർതൃ ബന്ധത്തെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തി വരുമ്പോൾ അതോട് അവസാനിപ്പിക്കുന്നത് എന്താ? ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറഞ്ഞത്.
While Paul is talking about the relation between the husband and wife, he is concluding picture by saying the great mystery speaking concerning Christ and the church.
ആ വചനത്തിലൂടെ വെളിപ്പെടുന്നത് ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും.
Through that verse what is becoming clear is that Christ is the bridegroom and the church is the bride.
എന്റെ വാത്സല്യ സഹോദരീ സഹോദരന്മാരെ,
my dear brothers and sisters,
നിങ്ങൾ ഇത് എങ്ങനെ കേൾക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞു.
I do not know how you are listening.
സഭയ്ക്കുള്ള ആ പദവി, അതിന്റെ ശ്രേഷ്ഠത ഈ പ്രയോഗത്തിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെട്ടു വരികയാണ്.
Through all these usages we are coming to find out the greatness of the position of the church.
അപ്പോൾ നമ്മളാകുന്ന സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്.
So we as a church we are the bride of Christ.
ഈ മണവാട്ടിയൊക്കെ കാണാനുണ്ടല്ലോ, ദൂതന്മാർ ഇങ്ങനെ കുനിഞ്ഞു നോക്കുക.
And we see that the angels are looking down to look at the bride of Christ.
പണ്ടൊക്കെ ചെറുക്കനും പെണ്ണും കല്യാണവും കഴിഞ്ഞ് വരുമ്പോൾ അയൽവാസികളെല്ലാം നോക്കുന്ന നോട്ടം കാണാം.
In the earlier times when the newly married couple are coming, the neighbors would all peek out to look, have a look.
ജനലിന്റെ ഇടയിൽ കൂടെ നോക്കും.
Through the windows they would try to
look. നോക്കും.
They would move the curtain and try to have a look.
ഒരു ടെറസിന്റെ മണ്ടയ്ക്ക് കയറി
to climb onto the terrace to have a view.
പെണ്ണിനെ ഒന്ന് കാണാം, മണവാട്ടിയെ ഒന്ന് കാണാം.
They all want to see the bride.
സ്വർഗത്തിലെ ദൂതന്മാരും നമ്മളെ കുനിഞ്ഞു നോക്കുന്നു.
And the angels in heaven they bend down and look upon us.
നിങ്ങൾക്ക് എത്ര പേർക്ക് ചിന്തയുണ്ട്?
How many of you have this thought in your mind?
ചിന്ത വേണം നിങ്ങൾക്ക്.
You should have that thought.
സഭ ക്രിസ്തുവിന്റെ, നാം ക്രിസ്തുവിന്റെ മണവാട്ടി.
That church that is we are the bride of Christ.
ഈ മണവാട്ടിയോട് പറയുന്ന ശക്തമായ ഒരു നിർദ്ദേശം.
Now look at the very emphatic instruction given to the bride.
അതാണ് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം.
That is what we find in verse 1 chapter 5.
നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിക്കണോ എന്ന് ആഗ്രഹം കൊണ്ട് വായിക്കാൻ നിങ്ങൾ തയ്യാറായി ഇരിക്കുക, പക്ഷേ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുകയാണ്.
We have to read all of this but I'll just read through it.
എന്താണ് സഭയോടുള്ള, മണവാട്ടിയോടുള്ള ശക്തമായ നിർദ്ദേശം? പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ.
That emphatic instruction to the bride, be imitators of God as dear children.
ഈ സഭ എന്ന മണവാട്ടിയെ കുറിച്ച് ഇത് കുറഞ്ഞ ഒരു കാര്യമില്ലെന്ന്.
That meaning to say that there is not a lesser standard that he's expecting from the bride. When you feel this, do you feel a prick in your heart?
ഇല്ലെങ്കിൽ തളമിച്ചിരിക്കുക.
Otherwise you have become calloused.
മനസ്സിലായില്ലേ ഇത്?
It's not clear.
സഭ എന്ന മണവാട്ടിയെ കുറിച്ച് ഇതിൽ കുറഞ്ഞ ഒരു 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 കാഴ്ചപ്പാട്, ഒരു ഒരു നിർദ്ദേശം ദൈവത്തിനില്ല.
God does not have a lesser view regarding the church which is his bride.
സഭ എന്ന മണവാട്ടി ദൈവത്തെ അനുകരിക്കണം, ദൈവത്തെ അനുകരിക്കണം.
The bride that is a church should be imitator of God himself.
സഭയിലെ മൂപ്പനെ അനുകരിക്കണമെന്നല്ല,
നോട്ട് ഇമിറ്റേറ്റ് ദി എൽഡർ ഓഫ് ദി ചർച്ച്,
അല്ലെങ്കിൽ മറ്റൊരാളെ അനുകരിക്കണമെന്നല്ല,
നോട്ട് ഇമിറ്റേറ്റ് അനദർ പേഴ്സൺ.
അവരൊക്കെ മനുഷ്യരാണ്,
ദേ ആർ ഓൾ മീ എ ഹ്യൂമൻ
ബീയിങ്സ്, പരിമിതികളൊക്കെ ഉള്ളവരാണ്.
ദേ ഓൾ ഹാവ് ലിമിറ്റേഷൻസ്.
എന്നാൽ പരിശുദ്ധനും നീതിമാനും തികവുള്ളവനുമായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ മണവാട്ടിയായ സഭയെ നീ അനുകരിക്കേണ്ടത് ദൈവത്തെ അനുകരിക്കണം.
ബട്ട് പോയിന്റിംഗ് ടു ദി റൈച്ചസ് ആൻഡ് ദി ഹോളി ആൻഡ് ദി ജസ്റ്റ് ഗോഡ്, ഇറ്റ് ഈസ് ബീയിങ് ഇൻസ്ട്രക്റ്റഡ് ഹിയർ ചർച്ച് ടു ഇമിറ്റേറ്റ് ഗോഡ്.
ഈ അനുകരണം എന്ന പദം മിമിക്സ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്.
ദി വേർഡ് ഇമിറ്റേറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി വേർഡ് മിമിക്.
മിമിക്സ് എന്ന പദം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം.
എവരിബഡി ഹിയർ നോ മിമിക്സ്.
ടിവി ഉള്ളപ്പോഴും കാണുമായിരുന്നു, യൂട്യൂബ് ഉള്ളപ്പോൾ പിന്നോട്ട് ചോദിക്കും.
When there was TV, we used to see, but now YouTube is helping us much further.
നല്ല മിമിക്സ് ആയി ഇന്നത്തെ.
Oh, very good mimics we are
going
to see. Mimics.
എന്താണ് ഈ മിമിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
What is the meaning of that usage?
അനുകരണം എന്നാണ് ആ പദത്തിന് അർത്ഥം.
It literally means to imitate.
അനുകരണം എന്ന പദം.
That means to follow after
someone. ഇപ്പോ ചില ആളുകൾ ചിലരെ അനുകരിക്കാറ്.
Some people are imitating others.
സ്ഥിരമായി ഉമ്മൻചാണ്ടി അനുകരിച്ചിട്ടുണ്ട്.
Some people are constantly imitating ഉമ്മൻചാണ്ടി, for example.
വിഎസ്നെ അനുകരിച്ചിട്ടുണ്ട്.
Or വിഎസ് അച്യുതാനന്ദൻ.
അങ്ങനെ പലരെയും അനുകരി.
People try to imitate such leaders.
ഈ ആള് വേറൊരാളെ അനുകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ?
When one person is imitating another person, what happens?
അയാളായി മാറുകയാണ്.
Now he is becoming like that person.
പറയുന്നത് മനസ്സിലാക്കണം.
Is that becoming clear?
ഒരാൾ മറ്റൊരാളെ അനുകരിക്കുമ്പോൾ,
when one person is imitating another person,
ayalayittu angu maaru.
Now he is becoming like that other
person. Devathinu stotra,
praise be to God.
Manavaatiyaya sabhe,
adi bride with
nee devathe anigarikkumbo,
when you imitate God,
nee avane pole aagaya cheyunnu.
Now you are becoming just like God.
Yeshuve pole aaguvan Yeshuvin vaaku kaakuvan യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്കായി എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മകത്വ താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മകത്വ താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ആഗ്രഹം സഭയ്ക്ക് നടക്കട്ടെ.
May that desire be fulfilled.
സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ താല്പര്യം.
The great desire God has for the church.
നമ്മൾ ദൈവത്തെ അനുകരിക്കണം.
That we should become imitators of God.
ആ ദൈവീയ സ്വഭാവം നമ്മിലേക്ക് വരണം.
That the godly character might be imparted in us.
പത്രോസിന്റെ രണ്ടാം ലേഖനം 1:4 നാം വായിക്കുന്നത് എന്താണ്?
2 Peter chapter 1 and verse 4, what do we read?
ഇവയാ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു.
That we might escape from the character of the flesh and become partakers of the heavenly nature.
ദൈവം സഹായിക്കട്ടെ.
May God help us.
ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ,
when we come to the next portion,
സഭയാണല്ലോ നമ്മുടെ വിഷയം. സഭ ദൈവത്തെ അനുകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുക.
The instructions as to how the church has to imitate God, that is being listed out.
എന്താണ് ആ നിർദ്ദേശങ്ങൾ?
What are those instructions?
ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഒരു 3 നിർദ്ദേശങ്ങൾ ഇവിടെ പറയുന്നുണ്ട്.
When I examined, I was able to find 3 instructions.
അതായത് ആ 3 നിർദ്ദേശങ്ങളിൽ ഒന്ന് സ്നേഹത്തിൽ നടപ്പിനെന്ന്.
One is to walk in love.
സഭ ദൈവത്തെ അനുകരിക്കാനുള്ള നിർദ്ദേശം തരുമ്പോൾ അതിൽ ഒന്നാമത് അനുകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് സ്നേഹത്തിൽ നടക്കുക.
While the church is instructed to imitate God, the first of those instruction is to walk in love.
5:1-2 വാക്യങ്ങളിൽ
we find that in chapter 5 verses 1 and 2.
രണ്ടാമത്
secondly,
വെളിച്ചത്തിലുള്ളവരായി നടക്കണം.
Now you walk as those in the light.
5:9
chapter 5 and verse 9.
മൂന്നാമത് ജ്ഞാനികളായി നടക്കണം.
Walk as wise.
5:15-17 വരെയുള്ള വാക്യങ്ങൾ.
Verse 15-17.
നോക്കുക, ദൈവത്തെ അനുകരിക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ 3
Look at the principles that have been given where we
കർത്താവിന്റെ മണവാട്ടിയായ സഭ കർത്താവിനെ അനുകരിക്കണമെന്ന് വരികിൽ ഈ 3 വ്യവസ്ഥകൾ പാലിക്കണം.
The bride of Christ has to imitate God, it has to fulfill these 3 principles.
അതിലൊന്നാണ് സ്നേഹത്തിൽ നടക്കുക.
And first among that, walk in love.
ഈ സ്നേഹത്തിൽ നടക്കണമെന്ന് പറയാൻ കാരണം എന്താ?
What is the reason that it has been instructed to walk in love?
ദൈവം സ്നേഹമാണ്.
Because God is love.
നാം അതിന്റെ ഒന്ന് യോഹന്നാൻ 4:8 കാണുന്നു.
We read that in 1 John chapter 4 and verse 8.
അപ്പോൾ സഭ ദൈവത്തെയല്ലേ അനുകരിക്കേണ്ടത്?
So the church has to imitate God.
ദൈവത്തെ അനുകരിക്കണമെങ്കിൽ സ്നേഹത്തിൽ നടക്കണമല്ലോ.
If he has to imitate God, he walk in love.
അതിന്റെ കാരണം ദൈവസ്നേഹമാകുന്നു
എന്നുള്ളത്. Reason being that God is love.
രണ്ടാമത് വെളിച്ചത്തിലുള്ളവരായി നടക്കണം.
Secondly, you have to walk as those in the light.
അതിന്റെ കാര്യം?
What is the reason?
ദൈവം വെളിച്ചമാകുന്നു.
Because God is light.
പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
Is it clear?
നിങ്ങളുടെ ഉള്ളൊക്കെ ഒന്ന് കത്തുന്നുണ്ടോ? ആര് കണ്ടു?
Are your hearts burning when you
listen to God? ഇത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കത്തിയായി പറയുന്നത്.
When I am preaching the gospel, it's burning in my heart. എന്തുകൊണ്ട്
സ്നേഹത്തിൽ നടക്കണം?
Why should we walk in love?
ദൈവം സ്നേഹമായിരിക്കണം.
Because God is love.
എന്തുകൊണ്ട് വെളിച്ചത്തിൽ നടക്കണം?
Why should we walk as
ദൈവം വെളിച്ചമായിരിക്കണം.
Because God is light.
മൂന്നാമത് ജ്ഞാനികളായി നടക്കണം.
Why should you walk as wise?
എന്താ കാര്യം?
What is the reason?
ദൈവം സത്യമായിരിക്കണം.
Because God is the truth.
1 യോഹന്നാൻ 5:20.
One John chapter 5 verse 20.
അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്.
What blessed thoughts are
these? അപ്പോൾ ദൈവത്തെ മണവാട്ടിയായ സഭ അനുകരിക്കണമെന്ന് വരികിൽ ദൈവം സ്നേഹമാകുന്നത് പോലെ സ്നേഹത്തിൽ നടക്കണം.
So if the church being the bride of Christ has to imitate him just because God is love, it has to walk in love.
ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ സഭ വെളിച്ചത്തിൽ നടക്കണം.
Because God is light, we ought to walk as the children of light.
ദൈവം സത്യമായിരിക്കുന്നത് പോലെ സഭ ജ്ഞാനമുള്ള ജ്ഞാനികളായിട്ട് നടക്കണം.
And because God is truth, the church has to walk as wise.
അത് സംബന്ധിച്ച് ഞാൻ അല്പമായിട്ട് ഒന്ന് വിവരിപ്പാൻ ആഗ്രഹിക്കുന്നു.
I would just like to briefly elaborate.
എന്തുകൊണ്ട് വിശ്വാസികൾ സ്നേഹത്തിൽ നടക്കണം?
Why should believers walk in love?
ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു പ്രസംഗമായി സ്നേഹം സ്നേഹം.
Now this is a very constant message that we hear.
സ്നേഹത്തെ കുറിച്ച് ആരേത് വേദഭാഗം എടുത്താലും ഒടുവിൽ എവിടെ വരും സ്നേഹത്തിൽ.
Whatever Bible portion anyone takes, finally we end up with the love.
ഇനി ക്ലാസ്സോ സ്നേഹത്തെ കുറിച്ചാണ്.
The Bible class, that also is going to be about love.
ഗ്രീക്കിൽ അഗാപ്പെ എന്ന് പറയുന്നു.
It is a Greek in agape for
that. തമ്മിലുള്ള സ്നേഹത്തെ ഫിലദൽഫിയ എന്ന് പറയുന്നു.
The love between one another, that's Philadelphia.
ഇങ്ങനെയുള്ള വ്യാഖ്യാനമാണ്.
Such kind of interpretation. Now is there any less for the words
സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നുള്ള പാട്ട് നടക്കുന്നുണ്ട്.
Sorry for the songs, is there any scarcity for love?
അപ്പൊ പ്രസംഗമുണ്ട്, ക്ലാസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ എന്താ ഇല്ലാത്ത?
So we have the sermon, we have the class, and we have the songs. Then what is not there?
സ്നേഹമില്ല.
Love is not there.
കാരണമാണ് ഞാൻ ഓർപ്പിക്കാൻ.
I'm trying to remind you the reasons why we ought to walk in love.
അതിലൊന്നാമത്,
first among them,
അവർ ദൈവമക്കളായതുകൊണ്ട് സ്നേഹത്തിൽ.
Because they are children of God, they ought to walk in love.
5:1 ആരംഭിക്കുന്നത് എങ്ങനെയാണ്?
How does verse 1 begin?
പ്രിയമക്കൾ എന്ന പോലെ എന്നാണ് വായിക്കുന്നത്.
It is mentioned there as dear children.
അത് ആരോടാ പറയുന്നത്?
To whom is it addressed?
ആരോടാ പറയുന്നത്?
To whom is it addressing?
പറ. വിശ്വാസിയോടാ പിന്നെ അവിശ്വാസിയോടാ? പ്രിയമക്കൾ എന്ന പോലെ എന്ന് പറയുമ്പോൾ ആരോടാ പറയുന്നത്?
Dear children, whom is that meant for?
പ്രിയ, ഇനി ഒന്നുകൂടെ പറയാം, പ്രിയമക്കൾ എന്ന പോലെ അനുകരിക്കണമെന്ന് പറയുമ്പോൾ അവരാരായിരിക്കണം?
Be imitators of God as dear children. Who should the audience be?
മക്കളായിരിക്കണം.
They should be
children. മക്കളല്ലാത്തവരോട് ഇപ്പൊ അയലോകത്തെ ചെറുക്കനോട് എന്നട ഞാൻ പറയുന്നത് നീ അനുസരിക്കണോ എന്ന് പറയാൻ തന്റെ പണി നോക്കാം.
Can we go to the neighbor's children and say you ought to obey what I'm saying?
അപ്പോൾ മക്കളോടാണ് പറയുന്നത് പ്രിയമക്കൾ എന്ന പോലെ അനുകരിക്കുക.
It is to the children that this message is that they live as dear children.
ദൈവത്തിന്റെ മണവാട്ടിയായ സഭ ദൈവത്തിന്റെ മക്കളും കൂടിയാണ്.
The bride of Christ, they are indeed the children of God.
1 യോഹന്നാൻ 3:1 നമുക്കറിയാം, ചേർന്നെന്ന് പറഞ്ഞാട്ടെ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു.
1 John chapter 3 verse 1, behold what manner of love the father has bestowed upon us that we should be called the children of God.
ഗമയാണെന്നറിയോ ദൈവമക്കൾ.
You know what a matter of great pride it is for the children of God.
നമ്മുടെ ഇരിപ്പും പടുതിയും കണ്ടാലേ
the way we sit and stand,
ആരുടെ മകനാണെന്ന് തോന്നിപ്പോകും.
We would wonder whose children we are.
ദൈവമക്കളാകണമെന്നേ.
We have to be children of God.
നിങ്ങൾ ഈ 10-20 ദിവസമായിട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോ 18 ആയി, ഇനി രണ്ട് ദിവസം കൂടെ ആകുമ്പോഴേ 21 ആകുള്ളൂ. 10-18 ദിവസമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നില്ല.
For the past 10-18 days you have been listening to me.
ഞാൻ ഒരു മൂടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന
കാരണം. Have I come here with a moody face?
എന്റെ പ്രസംഗം മൂടി ആയിട്ട് ഞാൻ
പ്രസംഗിക്കുന്നു.
ഓരോ പ്രാവശ്യവും വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നെ ഭരിക്കുന്ന ഒരു കാര്യം ഞാൻ
പറയാം.
അതുകൊണ്ട് ഇത് ഉഴപ്പാൻ
തോന്നുകയല്ലക്ഷ്യമായി
തോന്നുകയല്ല, ഇത് പഠിക്കണ്ട എന്ന് തോന്നുകയല്ല.
ഒരുപക്ഷെ
ഇന്ന് രാത്രി ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഒടുവിലത്തേതാണെങ്കിൽ നീ ഉഴപ്പിയേച്ചാണല്ലോ ഇവിടെ വന്നത് എന്ന് ദൈവം എന്നോട് ചോദിക്കരുത്.
Perhaps if this is the last ministry, God should not ask that I was lazing around.
ദൈവമക്കൾ എന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ട്.
We should always have the thought that we are children of God.
അത് നമുക്കുണ്ടോ?
Do we have that thought?
നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നാം ദൈവമക്കളാണ് എന്നുള്ള ഒരു ചിന്തയിലാണോ നമ്മൾ പോകുന്നത്?
In the place of work, do we carry on our work as children of God?
എത്ര വലിയ അഭിമാനമാണ്.
What a great matter of honor that is.
പഴയ ബ്രദർമാർക്ക് അറിയാം നമ്മുടെ ഇദ്ദേഹത്തെ തമാശ പറയുന്ന ഫോക്സ് സാഹിബിനെ.
The olden brothers, they know about Fox, evangelist Fox.
ഫോക്സ് സാഹിബിനെ പലർക്ക് ചിലർക്കൊക്കെ അറിയാം. നിങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ വലിയപ്പന്മാരും
some of your grandparents and fathers might have seen him.
ഇയാള് വലിയ തമാശക്കാരനാണ്.
Now he was a very humorous person.
ഇയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം തമ്മി സാറിനൊക്കെ ഓർമ്മയുണ്ട്. ഇത് ഞാൻ ഓർത്തപ്പോൾ പറയുകയാണ്.
There was an event that took place in his life.
ദേഹം ഒരു കപ്പൽ യാത്രയായി.
Now he was on a voyage on a ship.
ഒരു സ്ഥലത്ത് ദേഹം മിഷണറി ആയിട്ട് അങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് പോവുക.
He was going for a ministry as a missionary.
വൈകുന്നേരമായപ്പോൾ പുള്ളി കപ്പലിന്റെ ഡെക്കിൽ കയറി കൈ പുറകോട്ട് കെട്ടി ഡെക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടൽക്കാറ്റ് കൊണ്ട്
നടക്കുക. He folded his hands behind his back and on the top deck he was just walking to and fro enjoying the wind.
ഇരിക്കാനുള്ള സൗകര്യമൊക്കെ.
There were facilities for sitting down.
ഇയാൾ ഈ നെഞ്ചും വിരിച്ച് കൈ പുറകോട്ട് കെട്ടിയുള്ള ഉലാവുന്നത് കണ്ടിട്ട് ഒരു മദാമ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല.
With his outstretched chest as he was walking around one of those English women, she did not like it.
അവൾ ഇയാളെ തുറിച്ചു നോക്കി.
She stared at him.
പുള്ളിക്ക് അത് മനസ്സിലായിട്ട് ഈ പെണ്ണിനോട് ചോദിച്ചു.
He understood that and he asked the woman,
"നീ എന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിക്കുന്നു?"
Why are you carefully looking at me?
അപ്പോൾ അവൾ പറയുക.
So that woman said like this,
നിങ്ങളുടെ നടപ്പ് കണ്ടാ തോന്നുന്നു ഈ കപ്പൽ നിങ്ങളുടെ അപ്പന്റേതാണ്.
The way you walk, it would seem that this ship belongs to your father.
നമ്മളാണ് ആ പെണ്ണിനെ തള്ളി കടലിലിട്ടത്.
We would have pushed that water.
ഈ മനുഷ്യൻ പറഞ്ഞു മറുപടി എന്താണെന്നറിയാമോ?
But what did this man say?
ഭവതി ഈ കപ്പൽ മാത്രമല്ല.
And he said, "My father, this not only the ship alone."
കപ്പൽ ഓടുന്ന സമുദ്രവും.
But the ocean in which the ship is floating.
നമ്മുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരിക്കുന്ന ആകാശം.
And the sky that is spread over our heads.
എന്റെ അപ്പന്റേതാണ്.
It all belongs to my father.
എന്തൊരു അഭിമാനം.
What a great honor.
വിശ്വാസിയെ നിങ്ങൾക്ക് അതുണ്ടോ?
Dear children of God, do you have that honor?
തന്തൂരി ചിക്കൻ കഴിച്ചാലും കഞ്ഞിവെള്ളം കുടിച്ചതുപോലെ നമ്മുടെ ഇരിപ്പ്.
Many times we are sitting like this having eaten tandoori chicken but our faces seem to be like kanni.
ഇവിടെ പറയുന്നു നാം ദൈവമക്കളാണ്.
Here it's mentioned that we are children of God.
ആ ദൈവമക്കളാകയാൽ സ്നേഹത്തിൽ നടക്കണം.
And being children of God, we have to walk in love.
രണ്ടാമത്
secondly,
അഞ്ചിന്റെ ഒന്ന് വീണ്ടും
verse 1 again.
അവർ പ്രിയമക്കളാണ്.
Now they are dear children.
മക്കളാണ് പ്രിയമക്കളാണ്.
They are children but they are dear children.
അപ്പൊ പ്രിയമക്കളാകുമ്പോൾ സ്നേഹത്തിൽ നടക്കണ്ടേ?
So if you're dear children, you ought to walk in love.
മൂന്നാമത് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവാ. മൂന്നാമത്,
and thirdly,
അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ.
Now they were purchased with the price.
അഞ്ചാം അധ്യായം രണ്ടാം വാക്യം,
verse 2 of chapter 5.
മൂന്ന് കാര്യങ്ങളാണ് സ്നേഹത്തിൽ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്.
Now there are three things motivating us to walk in love.
ഒന്ന്, നാം മക്കളാണ്.
One, we are children.
രണ്ട്, പ്രിയമക്കളാണ്.
Secondly, we are dear children.
മൂന്നാമത്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ.
And thirdly, we were purchased with the price.
എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം.
What a blessed matter that is.
നമ്മൾ ഈ പണങ്ങി നടക്കുക.
So why are we angry?
ചില ആളുകളോട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല.
We cannot share something with some people.
കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അന്നേരം അങ്ങ് നിങ്ങളുടെ ഇവിടുത്തെ അറബിയുടെ ഭാഷയെ പറഞ്ഞ കല്ലി വല്ലി എന്ന് വിചാരിക്കുക. അത് വീണ്ടും അത് ഉള്ളിൽ വെച്ചോണ്ടാ നടപ്പ്.
Some people, when we say something, they do not treat it as kalli valli, but they hide it in their heart and keep it treasured.
പിന്നെ അങ്ങോട്ട് മുണ്ടത്തി.
And then they will not talk with us.
ഇങ്ങനെ നടക്കുന്നു.
They walk with sullen faces.
ഇഷ്ടമില്ലാതെ തർക്കം നടത്തിയ സഹോദരനെ വരുന്നെങ്കിൽ മാസിക എടുത്തുകൊണ്ട് ഇങ്ങനെ വായിച്ചു.
And if it is that brother whom we do not like comes, we cover our faces with the magazine.
എങ്ങനെ പറ്റുമെന്നാ ഞാൻ ആരുടെയും പേര് വിളിച്ച ഇനി അവർക്ക് അതുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. സന്തോഷത്തിന് പേരൊക്കെ അങ്ങനെ വിളിക്കുന്ന ഇന്ന് ഇപ്രാവശ്യം വിളിക്കുന്നില്ല. കാര്യം സബ്ജക്ട് ആ
വിഷയത്തിലുള്ളതാ.
എന്തിനീ പക
വെച്ചോണ്ടിരിക്കുന്നത്?
സ്നേഹത്തിൽ നടക്കണം.
ബിക്കോസ് വി ഹാവ് ടു വാക്ക് ഇൻ ലവ്.
നാം വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പരിഹരിക്കണം. സാരമില്ല.
വി ഹാവ് ടു റിസോൾവ് അവർ പ്രോബ്ലം.
പറഞ്ഞത് പറഞ്ഞു, അത് പരിഹരിച്ചു മുന്നോട്ട് പോകും.
ബട്ട് വി സെഡ് ലെറ്റ്സ് റിസോൾവ് ഇറ്റ് ആൻഡ് ഗോ ഫോർ.
നമ്മൾ മക്കളാണ്.
ബിക്കോസ് വി ആർ ചിൽഡ്രൻ.
നമ്മൾ മക്കളാണ്.
ബിക്കോസ് വി ആർ ഡിയർ ചിൽഡ്രൻ.
നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ.
ആൻഡ് വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്.
ഇനി രണ്ടാമത്,
ആൻഡ് സെക്കൻഡ്ലി,
അടുത്തത്
the next portion.
വെളിച്ചത്തിൽ നടക്കണം.
We ought to walk in the light.
അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം,
verse 9.
അപ്പോൾ ദൈവത്തെ അനുകരിക്കുന്നതിനുള്ള രണ്ടാമത്തെ നിർദ്ദേശമാണ് വെളിച്ചത്തിൽ നടക്കുക.
The second instruction to follow, imitate Christ, is we ought to walk in the light.
എന്തുകൊണ്ടാണ് വെളിച്ചത്തിൽ നടക്കേണ്ടത്?
Why we ought to walk in the light?
അതിനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം.
Quickly two three reasons.
ഒന്ന്, അവർ വേർതിരിക്കപ്പെട്ടവരാണ്.
Because they are separated.
അതിന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം.
We find that in verses 3 to 4.
ഇന്നത് പാടില്ല, ഇന്നത് ഇന്നത് പാടില്ല എന്ന് അവിടെ വ്യക്തമായി
പറഞ്ഞിരിക്കുന്നു
എന്ന്. നമുക്ക് എന്റെ സൈലന്റ് ചില പാട്ടൊക്കെ പാടുമ്പോൾ ഈ സംഗീതജ്ഞന്മാർ പറയും എന്റെ ഇല്ലായിരുന്നെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വന്ന എന്റെ ഇല്ല.
എന്താ
അവിടെ വായിക്കുന്നത്?
What we read there?
യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. അറിവീൻ.
I know that God has set apart those who fear him.
അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വെളിച്ചത്തിൽ നടക്കണം?
Why should we walk in the light?
എന്റെ പൊന്നു യുവാക്കളെ, യുവതികളെ, സഹോദരി സഹോദരന്മാരെ, ഒറ്റവാചകത്തിൽ പറയട്ടെ, നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാ.
Dear brothers and sisters and youngsters, we have to walk in the light because we are set apart for
ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട നാം ദൈവം വെളിച്ചമായിരിക്കുന്നതുപോലെ വെളിച്ചത്തിനുള്ളവരായിട്ട് നടക്കണം.
We who have been set apart for the Lord, just like God is light, we ought to walk in the light.
രണ്ടാമത്, അവർ രാജാക്കന്മാരാണ്.
Secondly, they are kings.
5-6 വാക്യങ്ങൾ കാണുന്നു.
Verses 5 and 6, that makes it clear.
അതെന്നെ അവിടെ പറയുന്നെന്നറിയാം.
What is it mentioned there?
ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയാണ്.
Because those who do such things, they will not inherit the kingdom.
കേൾക്കണം, അത് ആരെക്കുറിച്ചാ പറയുന്നത്?
Regarding whom is that mentioned?
അവിശ്വാസികളെക്കുറിച്ച്.
It is regarding the unbelievers.
നിങ്ങൾ അങ്ങനല്ല.
But you are
നിങ്ങൾ ഏതിന്റെ അംഗമാണ്?
You are members of what?
ദൈവരാജ്യത്തിന്റെ അംഗമാണ്.
You are members of the kingdom.
ദൈവരാജ്യത്തിന്റെ അംഗമാണെങ്കിൽ നിങ്ങൾ ആരാണ്?
Members of the kingdom of heaven.
നിങ്ങൾ
then you are kings.
ആ ചിന്തയുണ്ടോ?
Do you have that thought?
യോ വേണം കേട്ടോ.
You should have that thought in your
രാജാക്കന്മാർ.
You are kings indeed.
നമ്മൾ ഇപ്പോ ഭരിക്കുന്നില്ലെന്നേ ഉള്ളൂ.
We are not reigning.
നമ്മൾ ഭരിക്കുമെന്ന് ഈ ലോകത്തെ.
We will reign.
നമ്മൾ യേശു അപ്പച്ചനോട് ഒരുമിച്ച് നമ്മൾ ഭൂമിയിൽ വാഴാൻ പോവുകയാണ്.
We are going to reign along with our Lord in this world.
ഇവിടെ നമ്മളെ ആരും അറിയത്തില്ല കേട്ടോ.
Now nobody knows us.
ഇവിടെ ആരും നമ്മളെ അറിയില്ല.
Now nobody knows us.
എന്നാലേ യേശു അപ്പച്ചൻ അറിയാം, തനിക്കുള്ളവേ ഞാൻ അറിയുന്നു.
But the Lord, he knows them that belong to him.
അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രതിസന്ധിയും നമുക്കുള്ള സ്വാതന്ത്ര്യക്കുറവും നമ്മളെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സൗമ്യമായിട്ട് ഇരുന്നാൽ മതി.
Therefore, whatever problems we are facing, the limitations of freedom, and when people hate and revile us, let us remain with all humility.
ഇതൊക്കെ നടക്കുന്നതിന്റെ കാരണം ഭൂമിയിൽ ഇന്ന് ദുഷ്ടനാണ്.
The reason that all is happening is because today it is the evil one who is reigning.
എന്നാൽ കർത്താവ് ആധിപത്യം തോളിൽ വഹിച്ചവനായി ഭൂമിയിലേക്ക് വന്ന് രാജാധിരാജാവായി വാഴുന്ന ഒരു സമയം നാമും അവനോട് കൂടെ വാഴും.
The Lord who has the governance upon his shoulder is going to come into this earth and he's going to reign along with us in this
velipad 26 vaikunnunda avar devathine rajyavum purohithanmarum aagayal 1000 aandu avar kristuvinodu kuda vaalum ennaan avade
eluthu. Because they are kings and priests unto God, they are going to reign with the Lord for a millennium, for 100 years. Adu
endukondu velichathil nadakkanam?
So why we ought to walk in the light?
Avar verdirikkappattavaraya.
One, because they are separated.
Rendamathu avar rajakanmaraya.
Secondly, because they are kings.
വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതുകൂടെ ഓർപ്പിക്കണമല്ലോ. വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ?
So what does it mean when we say children of light?
ഞാൻ ഒരു കാര്യം റെഫർ ചെയ്തപ്പോൾ എനിക്ക് അവിടെ അതിന് കിട്ടിയ ഒരു വിശദീകരണം ഇങ്ങനെയാണ്.
This is the interpretation that I received for that usage.
സുതാര്യതയോടുകൂടെ ജീവിക്കുക.
To live with transparency.
അതാണ് വെളിച്ചത്തിലുള്ളവരായി നടക്കുക.
That is the meaning of children of light.
സുതാര്യതയോടുകൂടെ ജീവിക്കുക.
To live with transparency.
മറച്ചു വെക്കാൻ ഒന്നുമില്ലാത്തവരായി ജീവിക്കുക.
To live as simple people.
അങ്ങനെയെങ്കിൽ വീട്ടിലും സഭയിലും എന്തൊക്കെ മറച്ചു വെച്ചോണ്ടാ മറ്റുള്ളവരോട്
ഇടപെടുന്നത്?
അത് വെളിച്ചത്തിലുള്ളവരായി നടക്കുന്നവരുടെ ലക്ഷണമല്ല. സുതാര്യത
വേണം.
സുതാര്യത, ട്രാൻസ്പേരന്റ് എന്ന് പറഞ്ഞല്ലോ, സുതാര്യത
വേണം.
മറച്ചു വെക്കാൻ ഒന്നുമില്ല.
സഹോദരൻ
എന്നാ മിണ്ടാതെ പോന്നെ?
Why did you brother remain silent without speaking? Nothing.
മറച്ചു വെച്ചിരിക്കയാ.
Because he is hiding something.
എന്നോട് സഹോദരനെ വല്ലതും ഉണ്ടോ?
Do you have any problem with media brother? No, I do not have anything at all.
മറച്ചു വെച്ചിരിക്കയാ.
He is hiding a fact.
ചില ഭാര്യമാരും അങ്ങനെ.
And some wives are also like.
നീ എന്നാ മിണ്ടായിരിക്കുന്നു?
Why are you not speaking?
ഒന്നുമില്ല.
I have nothing, no problem.
അല്ല, നീ നേരത്തെ മിണ്ടിയതുപോലെ മിണ്ടുന്നു.
But you are not speaking to me as you did earlier.
അതിപ്പോ എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കയാ.
Oh, can we speak always like that every time?
എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണോന്ന് ചോദിച്ചാൽ 48 മണിക്കൂർ മിണ്ടാനുള്ളവരാ അവര്.
ഇൻ ഫാക്ട് ദേ ആർ പീപ്പിൾ ഹു ഹാവ് ടു സ്പീക്ക് 48 അവേഴ്സ്.
24 അവർക്ക് തികയുന്നില്ല.
24 അവേഴ്സ് ഇസ് നോട്ട് ഇനഫ് ഫോർ ദ കപ്പിൾ.
ആ അവരാ ചോദിക്കുന്നത് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കും.
ആൻഡ് നൗ ദേ ആർ ആസ്കിംഗ് ഷുഡ് വി ഓൾവേസ് സ്പീക്ക്.
ഏതാണ്ട് മറച്ചു വെച്ചിരിക്കുക.
സംതിങ് ഈസ് ഹിഡൻ.
വെളിച്ചത്തിലുള്ളവരായി നടക്കുക.
ബട്ട് വി ഹാവ് ടു വാക്ക് ആസ് ദ ചിൽഡ്രൻ ഓഫ്
ലൈറ്റ്. സുതാര്യതയോട് കൂടെ നടക്കുക. മറയ്ക്കുവാൻ ഒന്നുമില്ലാത്തവരായി നടക്കുക.
പീപ്പിൾ ഹു ഹാവ് നത്തിങ് ടു ഹൈഡ്.
വളരെ പരമാർത്ഥ ഹൃദയ അതാണ് അതിന്റെ അർത്ഥം. പരമാർത്ഥ ഹൃദയത്തോട് കൂടെ നടക്കുക.
ടു വാക്ക് വിത്ത് സിൻസിയർ ഹാർട്ട്.
കർത്താവ് നമ്മെ സഹായിക്കണം.
മേ ദി ലോർഡ് ഹെൽപ് us.
ഇനി അടുത്തത് ജ്ഞാനികളായി നടക്കുക.
ആൻഡ് നെക്സ്റ്റ്ലി ടു വാക്ക് ആസ് വൈസ്.
ജ്ഞാനികളായി നടക്കാൻ അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
വി കാൻ റീഡ് ദാറ്റ് ഇൻ വേഴ്സസ് 15 ടു 17.
അവിടെ ജ്ഞാനികളായിട്ട് നടക്കാൻ എന്തു വേണമെന്നുള്ളത് ആ 15 വാക്യത്തിൽ പറയുന്നു. ആകയാൽ സൂക്ഷ്മതയോട് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുക.
സോ ടു ലിവ് ആസ് വൈസ് വാട്ട് ഈസ് നീഡഡ് വി ഫൈൻഡ് ദാറ്റ് ഇൻ വേഴ്സ് 15 വാക്ക് സർക്കംസ്പെക്ട്ലി നോട്ട് ആസ് ഫൂൾസ്.
ജ്ഞാനികളായിട്ട് നടക്കാൻ സൂക്ഷ്മതയോട് നടക്കണം.
സോ ടു വാക്ക് ആസ് വൈസ് വി നീഡ് ടു വാക്ക് സർക്കംസ്പെക്ട്ലി.
അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ലുക്കിംഗ് അറൗണ്ട് എന്നാണ്.
ദി യൂസേജ് ഇൻ ഇംഗ്ലീഷ് മീൻസ് ലൈക് ദിസ് ലുക്കിംഗ് അറൗണ്ട് us
എന്ന് പറഞ്ഞാൽ ചുറ്റിലും നോക്കി നടക്കണമെന്ന്.
ടു ബി വെരി വാച്ച്ഫുൾ അബൌട്ട് ദി തിങ്സ് അറൗണ്ട് us.
ചുറ്റിലും നോക്കി നടക്കണം.
We have to know the things that are happening around us.
എവിടെയെങ്കിലും ചെറുപ്പത്തിൽ തട്ടി വീഴുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയുടെ ഒരു ഡയലോഗ് ഉണ്ട്.
When we were small, when we stumble and fall, there is a dialogue that our mother used to say.
മേലുകീഴ് നോക്കാതെ നടക്കരുത്.
Don't walk without looking up and down.
മേലുകീഴ് നോക്കാതെ നടന്നാൽ തട്ടി വീഴും.
If you look without walking up and down, you
ഇവിടെ
stumble and fall.
ഇവിടെ ചുറ്റിലും നോക്കി നടക്കണം.
You have to look around you as you walk.
അതാണ് ഈ സൂക്ഷ്മതയോട് എന്ന് പറയുന്നത്.
That is the meaning of the word.
ഇതിന് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ട്.
It has yet another meaning.
ഉറക്കത്തിൽ നടക്കരുത്.
Do not walk in your faith in your sleep.
ഉണരുക.
Awake.
കണ്ണു തുറക്കുക. എന്തെല്ലാം അർത്ഥങ്ങളാണ് അറിയാ.
Look at all the meanings that are coming.
ഉണർന്നു നടക്കണമെന്ന്.
Walk while you are awake.
ഇപ്പോൾ ആ രോഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല.
I do not know if the disease still exists.
ചിലർ ഈ രാത്രിയിൽ എഴുന്നേറ്റു.
Some people have the sleep walking.
ഉറക്കത്തിൽ എഴുന്നേറ്റു.
In their sleep they walk.
എന്റെ നേരെ ഇളയ അനുജൻ ആ ഒരു അസുഖം.
My direct younger brother had that.
അതിനെ എന്നാ തമ്പി സാറെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. സ്വപ്നാടനോ അങ്ങനെ കണ്ട് ഒരു വാക്കാവുള്ളത്.
സ്ലീപ്പിംഗ് ഇൻ ദ വാക്ക്.
ഇങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും.
ഇൻ സ്ലീപ് ദേ ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്.
ഞങ്ങളുടെ അനുജൻ മിക്കവാറും അന്ന് വലിയ കഥവൊന്നും ഇല്ലല്ലോ എന്ന് ചുമ്മാ ഈ വിരൽ കൊണ്ട് തള്ളിയാ തുറക്കുന്ന കഥ.
Those days the doors were not secure, just you touch it to open.
Adu mottichondu povan onnum illa.
There is nothing to steal anyway.
Appo ingane even idu thoranu ingane nadakku.
So he would open the door and walk.
Ivante ee asugam ariyavunnondu njangada achan urakkavilla.
And because my father knows he has a problem, he doesn't sleep.
Ivan kadannu urangum nadannu urangum.
He would lie and sleep and walk and sleep.
Njangada achan urakkavilla.
But our father, he
kalivane eppola ezhunnittu nadakkunnu ennu
ariyam. He does not know when he will get up and walk.
Chela vishwasigalu idu pole.
And some believers are like this.
Urakkathila nadakkum.
In their sleep they will walk.
Avaru nadakkunnundo ennu yojicha nadakkunnu.
If they are you walking, they are walking.
പക്ഷേ ഉറങ്ങിയാ നടക്കുന്നത്.
But they are sleeping.
പറഞ്ഞു മനസ്സിലായില്ല.
Is it clear? പിന്നെ
മനസ്സിലായി എന്ന് മോഹം കണ്ടറിയാം.
I can know that you all understood.
അപ്പോ സൂക്ഷ്മതയോടെ നടക്കുക.
So you have to walk circumspectly.
ഉണർന്നു നടക്കുക.
Walk being awake.
കണ്ണു തുറന്നു നടക്കുക.
Walk with your eyes open.
ഉറക്കത്തിൽ നടക്കരുത്.
Do not walk while you are asleep.
എന്നുള്ള ആശയങ്ങൾ അവിടെ കാണാം.
Those are all the meanings that are coming out.
ഞാൻ വളരെ വേഗത്തിൽ ഞാൻ വീണ്ടും വരികയാണ്.
Very quickly I'm coming back.
സൂക്ഷ്മതയോടെ നടക്കേണ്ടതിന്റെ കാരണങ്ങൾ.
The reason why you should walk circumspectly.
ഇട്ടുകൊണ്ട് ആ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുക. ഞാൻ പറഞ്ഞല്ലോ പൂരിപ്പിക്കാൻ നിങ്ങൾ
മിടുക്കരാ.
നിങ്ങൾ സൂക്ഷ്മതയോടെ നടക്കേണ്ടതിന്റെ
കാരണം
അതിന്റെ 15 വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരുവൻ സൂക്ഷ്മതയോടെ നടക്കുന്നെങ്കിൽ അത് അവൻ
സദൃശവാക്യത്തിൽ
ഒരു വചനം ഉണ്ടല്ലോ.
There is a verse in the Proverbs.
സർശവാക്യം വായിക്കാറുണ്ട്.
Do you read the Proverbs?
വായിക്കണം.
You have to read.
എത്ര അധ്യായമുണ്ട്?
How many chapters in Proverbs?
31 അധ്യായമുണ്ട്.
31 chapters.
ഒരു മാസം എത്ര ദിവസം?
How many days in a month?
31 ദിവസം.
31 days.
അപ്പോൾ ഓരോ ദിവസവും വായിക്കേണ്ട പുസ്തകമാണ് ഈ സദൃശവാക്യം.
So Proverbs you should read daily.
മനസ്സിലായോ?
Is it clear?
അത് എവിടെയാ കിടക്കുന്നെന്ന് അറിയാമോ?
Do you know where is it? Where is the Proverbs located?
ഉത്തമഗീതത്തിന് മുമ്പാ.
It is before the
സദൃശവാക്യം മാറ്റിയിട്ട് ഉത്തമഗീതത്തിലേക്ക് വരരുത്.
യു ഷുഡ് നോട്ട് come to the Song of Songs after Proverbs. Some people have taken a liking to the Song of Songs. And some people like the interpretations. And they say it denotes the Lord and the church. I am a person who 100% disagrees with that kind of an interpretation. So you have to read the Proverbs. And there is a verse that is related to this. For the wise man, regarding this, yes. The wise man, in his head. The wise man has eyes in his head. Is there a verse like that?
Homework ആയിട്ട് കടക്കട്ടെ, രാത്രി പോയി കണ്ടുപിടിക്കുക.
It's a homework for you. The wise have eyes in their head. What does it mean? Because if he's a wise man, now he has eyes in his
head.
What does that mean? Now he is very careful. He is very circumspect. He will not fall into destruction. He will not go into destruction. Because he has eyes in his head. He walks circumspectly.
ഇവിടെ വന്നിരിക്കുന്ന യുവാക്കളോട്, യുവതികളോട്, കുഞ്ഞുങ്ങളോട് ഞാൻ
പറയുന്നു,
അപ്പോൾ ജ്ഞാനത്തിന്റെ അടയാളമാണ് സൂക്ഷ്മതയിൽ നടക്കുക.
സൂക്ഷ്മതയോട്
നടക്കേണ്ടതിന്റെ കാരണം രണ്ട്.
ദി സെക്കൻഡ് റീസൺ,
ജീവിതം ഹ്രസ്വമാണ്.
ബിക്കോസ് ദി ടൈം ഈസ് വെരി
ഷോർട്ട്. ജീവിതം
ഹ്രസ്വമാണ്.
ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ
ഉപയോഗിക്കും.
എന്റെ വാത്സല്യ സഹോദരങ്ങളെ, സൂക്ഷ്മതയോടെ നടക്കേണ്ടതിന്റെ രണ്ടാമത്തെ കാരണം നമുക്കുള്ള ജീവിതം എന്ന് പറയുന്നത്
ഹ്രസ്വമാണ്.
അതുകൊണ്ട് അവിടെ പറയും അത് തക്കത്തിൽ
ഉപയോഗിക്കും.
ചൈനീസ് പഴമൊഴി ഇങ്ങനെയുണ്ട്.
There is a Chinese proverb that says like this. എനിക്ക്
ചൈന ചൈനീസ് അറിയാമോ?
Does anyone know Chinese?
അറിയത്തില്ല. പക്ഷെ ആമ്പിള്ളാർ എഴുതി
വെച്ചിരിക്കുന്നതാണ്.
ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ്.
This is the Chinese proverb.
അവസരം വിലയ്ക്ക് വാങ്ങി അതിനെ ഉപയോഗിക്കണമെന്ന്.
Buy a time with a price and use it.
അവസരം വിലയ്ക്ക് വാങ്ങി അതിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ അവസരവും വളരെ വിലയുള്ളതാണ്.
Buy those opportunities with the price and use it, meaning the opportunities extended to us are very precious.
നമുക്കറിയ അവസരം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക്, അയ്യോ ഇംഗ്ലീഷ് മുഴുവൻ അറിയാവുന്ന നിങ്ങളോട് നമുക്കറിയാം അതിന്റെ വാക്ക്, ഇംഗ്ലീഷ് വാക്ക് എന്തവാ? ഓപ്പർച്യൂണിറ്റി.
We know the meaning of that. It's opportunity.
അപ്പോൾ അത് ലത്തീൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു
വാക്കാണ്. It has been derived from the Latin dialect.
സന്തോഷം കൊണ്ട് പറയുക കേട്ടോ.
I'm just telling that with joy.
എന്തെല്ലാം അധ്വാനം കഴിച്ചാ ഇതും കൊണ്ട് ഇവിടെ വന്നെന്നറിയാം.
Do you know what are the labor that is there behind all of these things?
അല്ലാതെ ചുമ്മാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അപ്പം പറയുന്നില്ല, കോട്ടയ്ക്കാ കോറയ്ക്കാ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തരുന്നു വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നതല്ല. അധ്വാനം ചെറുതല്ല ഇതിന്റെ പിമ്പിൽ, നിങ്ങൾക്ക് കേൾക്കുമ്പോഴറിയാം.
I'm not here just to say some mumble jumble and get the money that you're going and go away, but a lot of labor behind this.
Opportunity എന്ന ആ പദത്തിന്റെ ലത്തീൻ ഭാഷയുടെ അർത്ഥം തുറമുഖത്തേക്ക് എന്നാണ്.
The meaning of opportunity in the Latin script is to the port, to the harbor.
ഇനി അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ ഒന്ന് ചലിക്കും.
So if you, I'm just going to expound the meaning inside
that. ലത്തീൻ പദത്തിന്റെ അർത്ഥം തുറമുഖത്തേക്ക് എന്നാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, കാറ്റും കോളും ഉപയോഗിച്ച് തുറമുഖത്ത് സുരക്ഷിതമായി എത്തുന്ന കപ്പലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്.
It is denoting a ship that is anchored in a port facing the wind and the waves.
എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ യാത്രയായും ആകുമ്പോൾ,
So when the ship
അത് കടലിൽ കൂടെ പോകുമ്പോൾ,
while it is voyaging through the sea,
കാറ്റും കോളും ഒക്കെ വരും.
There is the tempest and the waves.
അതിനായിട്ട് ഉപയോഗിക്കും.
But what does it use?
തുറമുഖത്ത് അടുക്കുന്നതിനുള്ള ഒരു അവസരമായി.
It will use those tempests and the waves as an opportunity to draw nigh unto the port.
എന്റെ വാത്സല്യ സഹോദരങ്ങളെ,
സൂക്ഷ്മതയോടെ
നടക്കേണ്ടതിന്റെ കാരണം അതാണ്.
That is the reason why one ought to walk circumspectly.
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കാറ്റും കോളുകളും വരും.
In our lives we would be beset with
രോഗവും പീഡകളും വരും.
There would be disease and persecution.
നമ്മൾ ഒറ്റപ്പെടലിന്റെ അനുഭവം വരും.
We would be having loneliness.
മനപ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും.
Anxiety.
ചില സമയത്ത് കണ്ണുനീര് കൊണ്ട് കിടക്ക നനയ്ക്കേണ്ടതായിട്ട്
വരും.
എന്നാൽ ഈ വാക്കോർത്തുകൊള്ളണം, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാം ഒരവസരമായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ.
മീനിംഗ് ടു യൂസ് ദം ഓൾ പ്രോഫിറ്റബിലിറ്റി ആസ് ആൻ
ഓപ്പർച്യൂണിറ്റി. നമുക്ക് പ്രതികൂലമായി വരുന്നതിനെ ഒരവസരമായിട്ട് ഉപയോഗിച്ച് ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
തിങ്സ് ദാറ്റ് ആർ കമ്മിംഗ് അഗൈൻസ്റ്റ് അസ് കോൺട്രറി, വി ടേൺ ദം ഇൻടു ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് യൂസ് ദം ടു റീച്ച് അവർ ഡെസ്റ്റിനേഷൻ.
കാരണം എന്താണ്?
What is the reason?
ജീവിതം ഹ്രസ്വമാണ്.
Because life is very short.
ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കവിതയുണ്ട്.
There is a poem I learned while I was young.
ആ കവിതയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
This is how it is narrated.
പറന്നുപോയ പക്ഷിയെ പക്ഷേ വീണ്ടും പിടിക്കാം.
We can perhaps catch a bird that has flown away.
നമ്മുടെ വീട്ടിൽ നിന്ന് പറന്നു പോകുന്ന പക്ഷി.
It is a bird that's flown away.
ചിലപ്പോൾ എവിടെങ്കിലും വെച്ച് അതിനെ പിടിക്കാം.
We might perhaps in some place be able to capture it again.
എന്നാ കവി പറയുന്നത് എന്നറിയാമോ?
But you know what the poet is saying?
കാലമോ പോയാൽ അത് തിരികെ പിടിക്കാം.
But if time were to depart, no one can ever.
അതുകൊണ്ട് ഇവിടെയുള്ള യുവാക്കളോടും യുവതികളോടും വിശേഷം ഞാൻ പറയാം.
And especially to the young brothers and sisters, let me say like this.
പഠിക്കേണ്ട സമയത്ത് പഠിക്കണം.
At the time when you ought to study, please study.
വേറെ പണിക്ക് നീ പോകരുത്.
Don't go for any other kind of a.
പോയാൽ പിന്നെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ.
Otherwise then you'll have to sit idle.
അപ്പനും അമ്മയുടെ ആരോഗ്യം കുറയും.
The strength of your father and mother will become weak.
ദോഹയിലെ ഓഫീസുകാർ പറയും വീട്ടിൽ പോയിക്കോളാൻ പറയും.
And in Doha's office they will say you go home.
എന്റെ അമ്മയുടെ ഭാഷ അങ്ങ് പറയ ഒന്നും തോന്നരുത്, പിന്നെ നീ എന്തോ എടുത്തിട്ട് കഴിക്കും.
And then in my mother's words what will you take and eat?
അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം.
So at the time when you study please ought to study.
ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം.
At the time when you have to work you have to work.
ചെറുപ്പക്കാരോട് ഞാൻ വ്യക്തമായി പറയുകയാണ്.
Especially to the youngsters.
എപ്പോഴും തന്തയുടെയും തള്ളയുടെയും കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്.
Don't always watch out for the hand of your father and mother.
അപ്പന്മാരും അമ്മമാരും ഉണ്ടെന്റെ അമ്മ എന്തെല്ലാം വിഷയത്തിലൂടെ ആ പുള്ളി പോകുന്ന നല്ല
കാര്യം.
നമുക്ക് ഒന്നുകൂടെ വിളിച്ചാലോ.
Look at the route that brother is journeying. Why don't we call him again?
അവസരം പാഴാക്കി കളയരുത്.
Do not waste an opportunity.
പാഴാക്കി കളയരുത്.
Don't waste opportunities.
ഓരോ സമയങ്ങളിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾ അവസരമായിട്ട് ഉപയോഗിക്കണം.
Each moment the responsibility God is entrusting you, use them and turn them into opportunities.
ഏത് സമയത്തും രാത്രിയിലും പകലും ഇത് ചൊരണ്ടിക്കൊണ്ടിരുന്ന ഉടിയിൽ തോണ്ടി തോണ്ടി നീ ഉടി കുഴി തോണ്ടുന്നത് വരെ അങ്ങനെ തോണ്ടി.
Don't keep swiping your mobiles morning and evening, then till your death you will be doing that only.
തോണ്ടുന്ന സമയത്ത്
While you have to swipe, do it.
തോണ്ടരുതെന്നും ഞാൻ പറയുന്നില്ല.
I'm not prohibiting you.
ഞാനും തോണ്ടിയാ പലരെയും വിളിക്കുന്നു.
And I also swipe.
ഞാനും തോണ്ടിയാ ചിലതൊക്കെ വായിക്കുന്നു.
I read by swiping.
പക്ഷേ നിത്യം തോണ്ടിക്കൊണ്ടിരുന്നാൽ ഇത് തോണ്ടാൻ പറ്റാതെ വരും.
But forever if you are swiping then you cannot swipe the word.
അത് തോണ്ടാനുള്ള അവസരമല്ല ഉള്ളത്.
I don't have the opportunity to swipe.
എന്റെ അവസരം ഇതാണ്.
My opportunity is this.
എനിക്ക് ഒരു മണിക്കൂർ കിട്ടി കഴിഞ്ഞാൽ സ്തോത്രം.
If I have 1 hour free.
എങ്ങനെ ഇതിനകത്തു നിന്ന് എനിക്ക് അധ്വാനിപ്പാൻ കഴിയും?
How I can labor in his work.
ഓരോ ജോലിക്കാരോടും പറയും.
And to each and every worker I mentioned.
ചില ആൾക്കാർ ജോലിക്ക് പോകും.
Some people go for work.
ആ പോക്ക് കണ്ടാ തോന്നും.
And when we look at them going.
ഒരു ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ.
I should get a job so that I can take a vacation.
കിട്ടി കഴിഞ്ഞാ പിന്നെ അവധിയാ.
After getting a job they need vacation.
കുറേ കഴിഞ്ഞിട്ട് പറയും പുള്ളി കുഞ്ഞ് അങ്ങ് വീട്ടിൽ പോയി സ്ഥിരമായിട്ട് അവധി എടുത്തോളൂ.
After some time they would say you go and permanently take vacation.
അവസരം നഷ്ടപ്പെടുത്തരുത്.
Don't waste opportunities.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ ഞാൻ വിശേഷം പറയുന്നത്.
To the youngsters very specially let me say like
this. ആത്മീയമായി നിനക്ക് സഭയിൽ വളരാനുള്ള സാധ്യതകളുണ്ട്.
There are opportunities for you to grow spiritually in the church.
അത് ഞാൻ പറയാ. പലരുടെയും പരാജയം എന്താണെന്നറിയാമോ?
Do you know what is the failure?
എന്നെ വളർത്തുന്നില്ല.
They are not allowing me to grow.
എന്നെ വളർത്തുന്നില്ല.
They are not nourishing me.
അങ്ങനെ പറയരുത്.
Don't say that.
അല്ല ഇവിടെ പ്രത്യേകിച്ച് വളർത്തണ്ട.
There is no specially
വളരാനുള്ള സാധ്യത ഇവിടെയുണ്ട്.
There are opportunities for growth.
നമ്മുടെ സമൂഹത്തിൽ വളരാൻ സാധ്യതയുള്ളതുപോലെ ഒരൊറ്റ സമൂഹത്തിൽ ഇല്ലെന്നാണ് എന്റെ ഇത്രയും കാലത്തെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ
കഴിയുന്നത്. My evaluation is that just like there are opportunities for growing in our community, there are no such opportunities elsewhere.
നിനക്ക് പാടണോ?
You want to sing.
പാടിക്കോടാ പോയി.
Sing.
നിനക്ക് പ്രാർത്ഥിക്കണോ?
You want to pray.
പ്രാർത്ഥിച്ചു.
Do pray.
നിനക്ക് സ്തോത്രം ചെയ്യണോ? നീ സ്തോത്രം ചെയ്തോ. നിനക്ക് പ്രബോധിപ്പിക്കണോ? നീ പ്രബോധിപ്പിച്ചോ. നിനക്ക് ധ്യാനിക്കണോ? നീ ധ്യാനിച്ചോ മക്കളെ.
സാധ്യതയുണ്ട്.
There are opportunities.
ആ സാധ്യതയെ നഷ്ടപ്പെടുത്തരുത്.
Don't waste those opportunities.
സഭയ്ക്ക് നീ പ്രയോജനപ്പെടണം.
You have to become
ഇപ്പോൾ ഒരു തലമുറ മാറും.
This generation will be
ഒരു തലമുറ പലരും പോയി.
There are old generations.
ചിലർ കർത്താവിന്റെ സന്നിധിയിൽ പോയി.
Some people have already gone to the presence of God.
ചിലർ വീട്ടിൽ ജോലി കഴിഞ്ഞു പോയി.
Some people they have gone back home.
അടുത്ത തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചു.
Generation the Lord is causing to.
ഈ തലമുറകളും 50 ന് മേലുള്ള പാർട്ടികളായി.
And many of you are above 50.
ഇല്ലേ, അതോ കുറഞ്ഞവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്.
Is there anybody less than 50?
ചിലപ്പോ ഇത് ഗോദറേജ് വരട്ടെ, ഇതുകൊണ്ട് ചെറുപ്പമാകും.
Perhaps
appo ee talamurayum povum,
even this generation will depart.
Makale ini ningala varanda,
and youngsters you are the next generation.
Njan parayunnu ningalku manasilagunnu,
I hope it is clear to you.
Ingane edu upadesham annu parayum,
which evangelist
ini ningalanu varanda,
you are the ones who are
ningalku labikkunna ee avasaram,
ningal
ee sabayi vannu mindadirikkana,
you should not remain silent in the church.
Ivan aga vaa polikkunnathu appan chellumbol,
it is only we open our mouths only to eat the Lord.
Vaa polikkanam nee,
we have to open our
sabha madhye ezhunnelkanam,
and you have to stand in the
midst. Adinaru ninde kaiyum kaalum koochikettittilla,
and for that you have to
ദൈവസഭയ്ക്ക് നീ പ്രയോജനപ്പെടണം.
You have to become useful for the church of God.
അവസരങ്ങൾ നീ ഉപയോഗിക്കണം.
You have to use.
കർത്താവ് സഹായിക്കട്ടെ.
May the Lord help you.
അതുകൊണ്ട് ജീവിതം വളരെ ഹൃസ്വമാണ്.
And therefore the life is very short.
അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ,
if you use it rightly,
അത് സൂക്ഷ്മതയോടെ നടക്കുന്നതിന്റെ ലക്ഷണം.
That is a sign of walking circumspectly.
അതെ, അടുത്തത് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു.
I want to mention two more things.
മൂന്നാമത് ഇത് ദുഷ്കാലമാണ്.
And now it is a very evil times.
അതിന്റെ 5-ന്റെ 16-ാം വാക്യത്തിൽ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്.
It is mentioned in verse 16.
ഇത് ദുഷ്കാലം.
The days are evil.
എന്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയാം.
Dear brothers, let me mention like this.
ഈ എന്തുകൊണ്ട് സൂക്ഷ്മതയോടെ നടക്കണം?
Why should you walk circumspectly?
ഞാൻ ഒന്ന് ഓർപ്പിച്ചു ഒന്ന്, അത് ജ്ഞാനത്തിന്റെ അടയാളമാണ്.
It is a sign of wisdom.
രണ്ടാമതായി ഞാൻ ഓർപ്പിച്ചു ജീവിത ഹൃസ്വമാണ്.
Secondly, the life is short.
മൂന്നാമത് ഇത് ദുഷ്കാലം.
And thirdly, the days are evil.
പൗലോസ് ഇത് ദുഷ്കാലം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്?
When Paul is saying the days are evil, what is he intending?
വലിയ പീഡനം നടക്കുന്ന സമയം.
A great persecution is taking place.
റോമൻ ചക്രവർത്തി മാരുടെ വാളുകൾ തലങ്ങും വിലങ്ങും വീശിക്കൊണ്ടിരിക്കുന്ന
സമയം,
അനേകര പീഡനത്തിൽ ഇരയായി
തീർന്നുകൊണ്ടിരിക്കുകയാണ്.
പൗലോസ് എന്താ
പറയുന്നറിയാമോ?
അത് നിങ്ങൾ അവസരമായിട്ട് എടുത്തോണം.
But you use that as an opportunity.
പിടി കിട്ടുന്നുണ്ടോ എന്ന്?
Is that clear?
ദൈവമേ കിട്ടണം.
It has to become clear.
അത് നീ അവസരമായിട്ട്
use that as an opportunity.
അല്ലാതെ കുത്തി ഇരുന്നു കൊണ്ട്.
And don't remain silent.
കൈസറെ കൊല്ലണേ, കൈസറെ കൊല്ലണേ.
Don't pray that Caesar has to be put an end.
നമ്മുടെ കേരളത്തിൽ അങ്ങനെ മോദിയെ കൊല്ലണേ, മോദിയെ കൊല്ലണേ, മോദി. അയാളെ എന്നാ ചെയ്യ്?
That's what we do back in Kerala.
ചിലർ അങ്ങനെയാ പറയുന്നത്.
That's how many people say.
ഇയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം.
You have to listen to what I'm saying.
ഈ പീഡനത്തിന്റെ ദുഷ്കാലത്തും നിങ്ങൾ അതൊരു അവസരമായിട്ട് എടുക്കണം.
Even in the evil days of persecution, take that as an opportunity.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കലക്കവള്ളത്തിൽ എന്ത് ചെയ്തേക്കണം, മീൻ പിടിച്ചേക്കണോ എന്ന്.
Yeah, in our own words, catch fish in muddy waters.
അതെന്താണ് അവസരം?
What is the opportunity?
അതിന്റെ നടുവിൽ നഷ്ടപ്പെട്ടവരെ നേടുന്നതിനുള്ള അവസരം.
There is an opportunity in the midst of all of these things to gain those who are lost.
Roman ചക്രവർത്തിമാരുടെ വാള് തലങ്ങും വിലങ്ങും വീശി അനേകര് കൊല്ലപ്പെടുകയും പീഡനം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സഭേ, നീ ഒരു കാര്യം ചെയ്യണം. നശിക്കുന്ന ആത്മാക്കളെ നേടാനുള്ള അവസരമായി നീ അത് ഉപയോഗിച്ചു കൊള്ളണം.
While the Roman sword was sung to and fro and resulted in the persecution of several church, what you ought to do in the midst of that, you have to go and gain those who are lost.
സഭയ്ക്ക് പരിശയോഗമില്ല.
There is no outreach ministry.
സഭയ്ക്ക് സുവിശേഷ പ്രവർത്തനമില്ല.
Is there no evangelical work?
ഇല്ല.
No, it's not there.
ഇവിടെങ്ങും പറഞ്ഞേക്കരുതെന്ന് അവര് പറയും. ഇവിടുത്തെ കാര്യമല്ലേ, കേരളത്തിലെ കാര്യം പറയും.
In Kerala, you should not speak all these things.
ബിജെപിക്കാരുണ്ട്.
There are the BJP people.
RSS.
There is the RSS people.
All adiyavumaru therunu.
They are giving us such a big beating.
Adonde njangal ore ennam veettil nirangunnilla.
And therefore none of us we go out of the home.
Maanamille.
Are you not ashamed?
Paulos apostolen ivda paraya nammada kannu nirayanam.
Here Paul is saying we should
ee peedana kandamana nadakkuna ee dushkalathe
during persecution, during the evil days,
aathmaakale theeyil ninnu valichedukkan adore avasaram.
It is an opportunity to pull out souls from the fire.
സൂക്ഷ്മതയോടെ നടക്കാൻ പറയുന്നതിന്റെ കാരണം,
the fourth reason why we ought to walk circumspectly,
ദൈവേഷ്ടം ഗ്രഹിക്കണം,
so that we can understand
5-ാം അധ്യായം 17-ാം വാക്യം,
the will of God.
കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുകയും.
Verse 17, understand what the will of the Lord is.
വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു.
I am concluding my words here.
ദൈവേഷ്ടം ഗ്രഹിക്കുക.
To understand the will of
God. എന്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ നടക്കേണ്ടതിന്റെ കാരണങ്ങൾ.
the reason why we should walk circumspectly.
ഏറ്റോടുവിലായി ദൈവേഷ്ടം ഗ്രഹിക്കുക.
The last is so that you would understand the will of
God. സൂക്ഷ്മതയോടെ നടക്കുക.
To understand the will of God, you walk circumspectly.
പൗലോസിന്റെ പ്രാർത്ഥനയിൽ അത് വരുന്നുണ്ട്.
It is there in the prayer of Paul.
കൊലോസ്യർ 1:10.
Colossians 1:10.
കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എന്നാ പറയുന്നത്?
While Paul is praying for the Colossian believers, what does he say?
ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണ്ടതിനു പ്രാർത്ഥിക്കുക.
That they may be fruitful in every good work, increasing in the knowledge of God. How can we comprehend the will of God? Some people, it's very interesting how people find the will of God.
സ്തോത്രം പറഞ്ഞ് ബൈബിൾ കയ്യിലെടുക്കും.
They say praise God. They take the Bible in their hands.
കണ്ണടയ്ക്കും.
They close their eyes. And then they randomly open some passage. That's how they find the will of God.
ചങ്കിനിട്ട് അടിക്കുന്നതാണെങ്കിൽ അതങ്ങ് മടക്കി വെക്കും.
If it is very striking and causing pain, that verse, he will close the Bible.
പിന്നെയും കണ്ണടച്ചതോ.
And then he will repeat that process again.
അങ്ങനല്ല ദൈവേഷ്ടം അറിയാം.
That's not how we discern the will of God.
സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം നമുക്കറിയാം.
It is by constant reading the word of God, God imparts his will into our minds.
സംസാരിച്ചു.
It will begin to speak to us.
അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്.
I am telling this out of experience.
അങ്ങനെ അനുഭവമുള്ള ദൈവദാസന്മാരും സഹോദരിമാരും.
There are so many brothers and sisters who have similar experience.
ദൈവനോടും വായിച്ചും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ദൈവം നമ്മളെ കേൾപ്പിച്ചുകൊണ്ട്.
When you daily read and meditate from the word of God, God is going to reveal to us his will.
ദൈവം ഗ്രഹിക്കുമ്പോൾ സൂക്ഷ്മതയോടെ നടക്കുന്നതിന്റെ നടക്കാൻ അത് കാരണം.
And when you discern the will of God, it will become a cause for you to walk circumspectly.
അതുകൊണ്ട് സൂക്ഷ്മതയോടെ നടക്കുന്നത് ജ്ഞാനത്തിന്റെ അടയാളം.
And therefore walking circumspectly is a sign of wisdom.
ജീവിതം ഹ്രസ്വമാണ്.
The reason because life is short.
ഇത് ദുഷ്കാലമാകയാൽ ആത്മാക്കളെ നേടാൻ ഇത് അവസരം.
Because these days are evil, it's an opportunity to gain souls.
ഒടുവിലായി ചിന്തിച്ചതുപോലെ ദൈവേഷ്ടം ഗ്രഹിക്കാൻ അത് കാരണം.
Finally, it'll become a causative to discern the will of God.
കർത്താവിനെ വിളിച്ചാലും ഇനി അടുത്തത് യോജിപ്പിൽ നടക്കുക എന്നുള്ളതാണ്.
And nextly, God willing, we'd be talking about
വേറെന്നുള്ളത് ജയോത്സവമായി നടക്കുക
എന്നുള്ളതാണ്. Or we'll walk about overcoming.
അത് നാളെ
victorious.
നാളെ കൊണ്ട് അത് തീരും.
With that we'll finish tomorrow.
അപ്പോൾ നാളെ എല്ലാവരും വരണം.
Tomorrow all of you ought to come. Sculpture of
God.
How magnificent it is.
നമുക്ക് നമ്മുടെ കർത്താവിനെയും തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാം.
Let us live a loving Christ and the church that he purchased with his blood.
ദൈവം സഹായിക്കട്ടെ.
May God help us. Amen.